നമ്മുടെ 13-നും 19-നും ഇടയ്ക്ക് പ്രായമുള്ളവരായ നിങ്ങൾക്കറിയാമോ, അതായത് ഈ ഫിഫയും ഫൈഫയും കൂടാതെ ഈ 16-കാരമായ കുട്ടികൾ എന്നെ അത്രമാത്രം ഇന്ന് രാവിലെ സമയം വിസ്മയപ്പെടുത്തിയിരുന്നു. അവർ പള്ളിയിലേക്ക് വരികയും പിന്നെ നിങ്ങൾക്കറിയാമോ, ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അവർ കാഴ്ചയ്ക്ക് സുന്ദരികളായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അവർ മുടിയെല്ലാം കൂടി തലയ്ക്കുമേൽ ചുരുട്ടി വെക്കുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ശ്രദ്ധിച്ചിരുന്നു, അവർ വാടി തളർന്നുകൊണ്ടിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവരത് മുഖത്തു നിന്നും പിന്നിലേക്കാക്കിയിരുന്നു. ചുരുട്ടിയിരുന്നതെല്ലാം പിന്നെ നീളത്തിലാക്കിയിരുന്നു. സഹോദരി ഡൌണിങ്സിന്റെ കൊച്ചുമകളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സഹോദരൻ കൊളിൻസിന്റെ മകളും, എന്താണ് അവളുടെ പേര്? അതെ, ബെറ്റി, ബെറ്റി എന്നാകുന്നു. ഞാൻ സ്വല്പം എന്നെ ഉള്ളിൽ തന്നെ ചിരിച്ചുപോയി. എന്നാൽ ഇവരുടെ സൗന്ദര്യവും ഒരുക്കവും എല്ലാം ഞാൻ കണ്ടിരുന്നു. കൊള്ളാം പ്രിയെ, നിങ്ങളുടെ ഹൃദയങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എങ്ങനെയൊക്കെയായാലും നിങ്ങൾ എനിക്ക് മനോഹരമാകുന്നു, അത് ശരിയാണ്. സൗന്ദര്യം എന്നത് സുന്ദരമായ ഒരു ആത്മാവ് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് സുവിശേഷം കേൾക്കുന്നതാണ്. അതാണ് ഒരു പെൺകുട്ടിയെ സുന്ദരിയാക്കുന്നത്. കൂടാതെ വിവാഹിതനാകാൻ യോഗ്യതയുള്ള ഏതൊരു പയ്യനും അതേ കാര്യം തന്നെ ചിന്തിക്കുന്നു. നന്ദി എന്നുണ്ട് ശ്രീമാൻ, അത് നന്നായിരിക്കുന്നു. ആരെങ്കിലും എന്നോട് യോജിച്ചിരിക്കുന്നു, അത് ശരിയാണ്. ശരി, ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത് അപരിചിതമായിരിക്കുന്നില്ലേ? ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ നേരെ അത് ദാനിയേലിന്റെ 9-ാം അധ്യായത്തിലേക്കാണ് തുറക്കപ്പെട്ടത്. ഞാൻ സാധാരണ എല്ലാവരോടും നിങ്ങളുടെ ഉടുപ്പിൽ ഒരു കുഴുത്തയുണ്ടെങ്കിൽ മേൽക്കൂപ്പായി മുരി മാറ്റരുത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എന്റേതിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഉടുപ്പ് കീറിയതായിട്ട് എനിക്ക് മേൽക്കൂപ്പായി മുരി മാറ്റാൻ കഴിയാത്തതായ സമയത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും അത് ധാരാളമായിട്ടുണ്ട്. ഇതിനങ്ങനെ ഇല്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം എനിക്ക് വേണ്ടിയും ശ്രോതാക്കളായ നിങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിന്റെ സന്നിധിയെ ഞാൻ ആസ്വാദനം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മയ്ക്കായും സാന്നിധ്യത്തിനായും നാം അത് വിലമതിക്കുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മാധുര്യവും എത്ര നല്ലതും എത്ര ആനന്ദമേറിയതുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയുമാകുന്നു. ഞാൻ ബ്ലൂ ബാറിൽ ഭക്ഷണം കഴിക്കാനായി പോയിരുന്നു. അവിടെ എനിക്ക് കിട്ടിയത് ആരായിരുന്നുവെന്നാൽ സഹോദരൻ ബില്ലും സഹോദരി ഡോച്ചുമായിരുന്നു. അവർ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ലതായ കോഴിയിറച്ചി തിന്നുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് വിയർത്തൊഴുകിയിരുന്നത് ഒരത്ഭുതകരമായ സമയമായിരുന്നു. പിന്നെ ഞാൻ മേലേക്ക് പോകുകയും സഭയിലെ ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്റെ വൈകിട്ടത്തെ ഭക്ഷണച്ചിലവും കൊടുക്കാൻ പോലും അവർ ആഗ്രഹിച്ചിരുന്നു. അത് വാസ്തവമായിട്ട് നന്നായിരിക്കുന്നു, ഞാനത് വിലമതിക്കുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വേണ്ടി ആരോ ആ ശീതദേശമായ ജോർജിയയിൽ നിന്നും ഒരു പെട്ടി തക്കാളി കൊടുത്തയച്ചതുമായി നിന്നിരുന്നു. ഈ സമയത്ത് അവിടെ തണുപ്പാണെന്ന് അവർ എന്നോട് പറയാറുണ്ട്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ട് കടന്നു വരുമ്പോൾ പുറത്തൊരു വ്യക്തിയുമായിട്ട് ഞാൻ കണ്ടുപിട്ടിയിരുന്നു. പള്ളിയിൽ നിന്നും വരുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് ഈ ചെറുപ്പക്കാരനായ വ്യക്തിയെ ഞാൻ പുറത്തു വെച്ച് കണ്ടുമുട്ടിയിരുന്നു. വളരെ ചൂടാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, അതാകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജോർജിയയിലും ചൂടായിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ജോർജിയയിൽ നിന്നുമാണ് വന്നിരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. കൊള്ളാം, എന്തൊക്കെയായാലും നാം ഒരു ചൂടുള്ള സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്, അങ്ങനെയല്ലേ? ആ കാരണത്താലാണ് നാം ഇവിടെയായിരിക്കുന്നത്. സ്നേഹിതരെ, നിങ്ങളുടെ എല്ലാവിധമായ നന്മയ്ക്കായും വളരെയധികം ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ കൂടാതെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ സ്നേഹിക്കാനായി ആരുമില്ലാതെയും ഈ സന്ദേശത്തെ കേൾക്കാനായി ആരുമില്ലാതെയും ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശങ്ങളെല്ലാം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതെയായിരുന്നേനെ. എനിക്ക് ടെലിഫോണിന്റെ തൂണുകളോടും മരങ്ങളോടും പ്രസംഗിക്കാൻ കഴിയുകയില്ല, അവരിത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇത് നിങ്ങളെപ്പോലെയുള്ള ജനങ്ങളായിട്ട് അവർ കടന്നുവന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇതുപോലൊരു ചൂടുള്ള സ്ഥലത്ത് ഇത് കേൾക്കാനായി വരുമ്പോൾ ഇന്ന് രാവിലെ സമയം പിന്നിലായി അവിടെ കത്തിയെരിയുന്ന മാതിരിയായിരുന്നുവെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ജനങ്ങളെയും ചിലപ്പോൾ രോഗികളായവരെയും യോഗങ്ങളിൽ ഇപ്രകാരം ഇരിക്കുന്നത് കാണുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു മനോഹരവും അഴകേറിയതുമായ ഒരു വീട് മഹത്വത്തിൽ തരട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. അവനത് ചെയ്യുമെന്ന് ഞാൻ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കത് കാണാനിടയാകട്ടെ. എന്റെ മേൽക്കുപ്പായ മാരോ എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എനിക്ക് കുറച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ആദ്യ ഭാഗത്തെ എത്ര പേർ ആനന്ദിച്ചിരുന്നു? ഓ, ഇത് ചൂടായിരുന്നില്ലെങ്കിൽ നാം ഇത് തുടർന്നിട്ട് ഈ ആഴ്ചയിൽ കൂടെ തുടർന്നിട്ട് നമുക്ക് വെളിപാട് പുസ്തകത്തോടുകൂടെ ചേരാൻ കഴിയുമായിരുന്നു. ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇതിൽ തന്നെ ജീവിക്കുന്നു. ഈ ആഴ്ചയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം അടുത്ത ഞായറാഴ്ച കർത്താവ് അനുവദിക്കുന്ന പക്ഷം എനിക്ക് ഈ ആഴ്ചവട്ടങ്ങളെ തമ്മിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതായിരിക്കുന്നു. അതെന്തോ അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാകുന്നു. അതുകൊണ്ട് എനിക്ക് അതിനുവേണ്ടിയുള്ള ഉത്തരത്തിനായി ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്ത വ്യത്യസ്തമായ വളരെയധികം പേരെ ഞാൻ വായിച്ചിരുന്നു. ഒരു മഹാനായ വേദപണ്ഡിതനായ ഡോക്ടർ സ്കോഫീൽഡിന്റെ അടിക്കുറിപ്പുകളെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ പല അടിക്കുറിപ്പുകളുമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് കാണാൻ അത് കഴിയുന്നില്ല. അവിടെ അതിന് ശരിയായ ഒരു പടത്തെ തരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരു തുണ്ടുതുണ്ടായിട്ടുള്ള പടത്തിന്റെ വിഷമ പ്രശ്നം തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് നിങ്ങൾ പറയും, ഓ ഇത് മേലെയാകേണ്ടിയിരിക്കുന്നു, അല്ല അത് ഇവിടെയാകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണുന്നതിനായി നിങ്ങളുടെ മാതൃകാ രൂപത്തെ നിങ്ങൾക്ക് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പടം നിങ്ങൾക്ക് കൂട്ടിക്കുഴയ്ക്കപ്പെട്ട് കിട്ടിയിരിക്കും. നിങ്ങളുടെ പക്കൽ ഒരു വലിയ മനോഹരമായ താഴ്വരയും അവിടെ ഒരു പശു ഒരു മരത്തിന്മേൽ നിന്ന് പുല്ല് തിന്നുകയും ചെയ്യുന്ന പടമാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? അത് ശരിയായിരിക്കില്ല. അത് ശരിയായിരിക്കുമോ? ഇല്ല. കാരണം പശു മരത്തിന് മേലെ നിന്ന് പുല്ല് തിന്നാറില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ തിരുവെഴുത്തുകളെ ശരിക്ക് വെച്ച് തരുന്നില്ലെങ്കിൽ ഇതും അതുപോലെ തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടെടുപ്പിന്റെ മുഴുവനായ വലിയ പടം കിട്ടുന്നു. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ സത്യമാണ്. സത്യത്തെ അറിയുന്നതുവരെ നാം അതിനെ ഒറ്റയ്ക്ക് വിട്ടേക്കളഞ്ഞേക്കുക. പിന്നെ ദൈവം നമുക്ക് സത്യത്തെ തരുമ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, സഹോദരൻ റോയ് സ്ലോട്ടറും കൂടാതെ ഇവിടെയുള്ള ചില പഴയ സമയക്കാരും കൂടി വളരെ നാളുകൾക്ക് മുമ്പ് ഇത് തുടങ്ങിയപ്പോൾ എന്റെ ശുശ്രൂഷയുടെ ഏകദേശം ആദ്യത്തെ 3-4 വർഷങ്ങൾ നരകത്തെക്കുറിച്ചുള്ള വിഷയത്തെ ഞാൻ പ്രസംഗിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു എരിയുന്ന സ്ഥലമാണോ അതോ ഒരു ശവക്കുഴിയായിരുന്നോ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ശവക്കുഴി എന്ന വാക്ക് വരുമ്പോഴെല്ലാം അതിന്റെ പരിഭാഷ പാതാളം എന്ന് പറഞ്ഞിരുന്നു. പാതാളം ശവക്കുഴിയാകുന്നു. പാതാളവും ശവക്കുഴിയും എപ്പോഴും നരകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് വാസ്തവമായും കണ്ടുപിടിക്കുന്നതുവരെ ഞാനത് വിട്ടുകളയുകയും പിന്നെ നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ അതിന്റെ മുഴുവൻ പടത്തെയും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതെവിടെയായിരുന്നുവെന്ന് ഞാൻ കണ്ടു. എന്തുകൊണ്ടെന്നാൽ ഒരു ശുശ്രൂഷകൻ തന്റെ സഭയോട് എന്താണ് പറയുന്നതെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളവനാകുന്നു. കാരണം അതിനെക്കുറിച്ച് അവർക്ക് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ അവരെ തെറ്റായ സ്ഥാനത്ത് വെക്കുകയും പിന്നെ ആ സ്ഥാനത്തിന് നിലനിൽപ്പില്ലാതെയും വരുമ്പോൾ എന്തായിരിക്കും? ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആ ദർശനം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്നപ്പോൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നവൻ പറഞ്ഞു, നീ പ്രസംഗിക്കുന്ന സുവിശേഷത്താൽ നീ ആദ്യമായിട്ട് ന്യായം വിധിക്കപ്പെടുന്നതാണ്. പൗലോസും അവനോടൊപ്പം ബാക്കിയുള്ളവരും പ്രസംഗിച്ച അതേ സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞു, ഞങ്ങൾ അതിൽ വിശ്രമിക്കുകയാണ്. അതായിരുന്നു ഇത്. നോക്കൂ, ശരി, ഇന്ന് രാത്രിയിൽ ഞാനിത് തുടരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം അധികം ദീർഘിക്കുന്നതല്ല. ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. എന്റെ പക്കൽ കുറച്ച് കുറിപ്പുകൾ എഴുതിയത് ഇവിടെയുണ്ട്. ദാനിയൽ ബന്ധനത്തിലായിരുന്നതിനെ കുറിച്ച് ഇന്ന് രാവിലെ നാം സംസാരിച്ചിരുന്നു. ഗബ്രിയേൽ അവന്റെ അടുക്കൽ എത്തിയിട്ട് ഭാവിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ അതായിരുന്നു ഇന്ന് രാവിലെ നമുക്കുണ്ടായിരുന്നത്. ഇന്ന് രാത്രിയിൽ ഗബ്രിയേലിന്റെ ദാനിയലിനോടുള്ള സന്ദർശനത്തിന്റെ 6 മടങ്ങായുള്ള ഉദ്ദേശത്തെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച 70 സംവത്സരങ്ങളുടെ സ്ഥാപനവും സമയസൂചനയിൽ അവർ എവിടെ ഉൾപ്പെടുന്നുവെന്നും നാം എവിടെയാണ് നിൽക്കുന്നതെന്നും കാണുന്നതാണ്. നമുക്കത് കണ്ടുപിടിച്ച് തീർച്ചപ്പെടുത്തുകയും നിശ്ചിതപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ നാം ജീവിക്കുന്ന നാഴികയെ നമുക്കറിയാൻ കഴിയും. അവൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ആരും അതറിയില്ല. യേശുവിന് സ്വയം തന്നെ അറിഞ്ഞുകൂടാ. അവൻ അറിയില്ല എന്നവൻ പറഞ്ഞു. പിതാവ് മാത്രം അതറിയുന്നു എന്ന് പറഞ്ഞു. ദൂതന്മാർക്ക് പോലും അറിയില്ല. അവൻ എപ്പോൾ വരുമെന്ന് നമ്മിൽ ആർക്കും അറിയില്ല. എന്നാൽ നമുക്ക് ആ നാഴികയെ നാം ജീവിക്കുന്നതായ സമയത്തെ പറയാൻ കഴിഞ്ഞിട്ട് നാം എത്ര അടുത്തിരിക്കുന്നു എന്ന് അറിയാൻ കഴിയും. ഇപ്പോൾ കുറച്ചേറി കടക്കുകയാണ്. കാരണം അവരത് ടേപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ യന്ത്രങ്ങൾ പിന്നിലുള്ള മുറിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ടേപ്പുകൾ എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കപ്പെടുന്നു. ഇന്ന് രാവിലത്തെ പാഠത്തിൽ നാം 4-5 അധ്യായങ്ങളെ തിരികെ നിരൂപണം ചെയ്തതിനു ശേഷം നാം ദാനിയലിന്റെ 9-ാം അധ്യായത്തിന്റെ തുടക്കത്തിലെത്തിയിരുന്നു. ഇന്ന് രാത്രിയിൽ നാം 9-ാം അധ്യായം തന്നെ തുടരുകയാണ്. അതിനെ സമീപിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷത്തേക്ക് ഈ വചനത്തിന്റെ രചയിതാവിനോട് സംസാരിക്കുന്നതിനായി നമ്മുടെ തലകളെ വണങ്ങാം. കൃപാലുവായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഉദ്ദേശത്തെ നിനക്കറിയാമെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ്. ഞങ്ങൾ ഇവിടെ എന്തിനു വേണ്ടിയായിരിക്കുന്നുവെന്ന് നിനക്കറിയാം. ഇന്ന് രാത്രിയിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതൊരു നല്ല സ്ഥലമായിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടല്ലെന്ന് നിനക്കറിയാമല്ലോ. പിതാവെ, ഇവിടെ ആ ഉദ്ദേശവുമായിട്ട് ഒരൊറ്റ വ്യക്തി പോലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെയായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാണെന്നാൽ ഞങ്ങൾ പൂർണ്ണമായും ആത്മാർത്ഥതയും സത്യസന്ധരുമായിട്ട് യഹോവായ് പ്രകാരം അരുളി ചെയ്യുന്നത് അറിയാൻ ആഗ്രഹിക്കുന്നതിനാലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ വചനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈ കോൺക്രീറ്റ് കട്ടകളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ മേൽക്കൂര ഞങ്ങൾക്ക് ഒരു സ്ഥലമായി തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എന്നാൽ ആകാശങ്ങൾക്ക് അപ്പുറം ഞങ്ങൾക്കൊരു വീടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അവിടേക്ക് ഞങ്ങൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഇതുപോലൊരു അവസരം പോലും ഇല്ലാതെയിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ പരാതിപ്പെടുന്നതിൽ നാണത്താൽ കുനിപ്പിച്ചു കളയുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകളെ ഞങ്ങൾക്കായി തുറക്കണമേ. ഈ വഴിയിൽ കൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോടുമൊപ്പം നീ കടന്നുവന്ന് നടക്കണമേ. യെരുശലേമിൽ നിന്നും ഈ മാവുസിലേക്ക് പോയിരുന്നവരോട് സംസാരിച്ചിരുന്നത് പോലെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങനെ ഇന്ന് രാത്രിയിലെ യോഗം തീർന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അവന്റെ വചനത്തിൽ കൂടി അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിയിരുന്നില്ലേ എന്ന് പറയാനിടയാക്കണമേ. വായിക്കുന്നതിനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്റെ എളിമയായ കഴിവുകളെ അനുഗ്രഹിക്കണമേ. സത്യമായിട്ടുള്ളതിനായി എന്റെ വായ തുറക്കുകയും തെറ്റിനായി എന്റെ വായടക്കുകയും ചെയ്യണമേ. നിനക്ക് തന്നെയും നിന്റെ ജനങ്ങൾക്കായും നീ മഹത്വം പ്രാപിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്ന നാഴികയും കർത്താവായ യേശുവിന്റെ വരവും അടുത്തിരിക്കുന്നതും കാണാനിടയാക്കണമേ. അവന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കുറച്ചു നേരത്തേക്ക് നമ്മുടെ തിരുവെഴുത്തിലേക്ക് തിരികെ വരാം. ദാനിയേൽ നീണ്ടതായ 68 വർഷങ്ങൾ ബന്ധനത്തിലായിരുന്നുവെന്ന് നാം കാണുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് രാവിലെ സമയം പേപ്പറും പെൻസിലും കൊണ്ടുവരാതെ ഇരുന്നവർ ഇന്ന് രാത്രിയിൽ അത് എടുത്തുകൊള്ളുക. അത് AD 606 തൊട്ട് 538 വരെയായിരുന്നു. 606 നിന്നും 538 കുറച്ചു നോക്കുക. നിങ്ങൾക്ക് 68 വർഷക്കാലം ദാനിയേൽ ബന്ധനത്തിലായിരുന്നത് കാണാം. അവന് പോകാനായി ഒരു പള്ളിയോ കേൾക്കാനായി ഒരു സന്ദേശമോ യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ അവന് മുമ്പായിട്ടുണ്ടായിരുന്ന പ്രവാചകൻ പ്രവചിച്ചിരുന്നതായ കുറച്ച് പുസ്തകങ്ങളും കുറച്ച് ചുരുളുകളും അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. അത് യിരെമ്യാവായിരുന്നു. തിരുവെഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 70 വർഷക്കാലം തികയുന്നതിനായിട്ടുള്ള സമയം തീർന്നുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു. യിരെമ്യ പ്രവാചകൻ കൽപ്പിച്ചിരുന്ന ഓരോ വാക്കുകളും ദാനിയേൽ വളരെ ഭക്തിയോടെ വിശ്വസിച്ചിരുന്നു. ഇന്ന് രാത്രിയിലത്തെ എന്റെ ക്ലാസ്സിൽ ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ പ്രവാചകന്മാരെ നാം വിശ്വസിച്ചിരിക്കണോ? അതെ ശ്രീമാൻ. കാരണം ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. അവരുടെ പക്കൽ അത് യഹോവായ് പ്രകാരം അരളി ചെയ്ത വചനമാകുന്നു. ഒരു സത്യപ്രവാചകൻ ഒരിക്കലും മറ്റൊരു പ്രവാചകന്റെ വചനത്തിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നില്ല. എന്തെങ്കിലും പറയാത്ത കാര്യത്തെക്കുറിച്ച് അവർ എന്തെങ്കിലും ഉണ്ടാക്കി പറയുകയില്ല. സത്യപ്രവാചകൻ പറഞ്ഞത് മാത്രം അവർ പറയും. അതാണ് അവരെ പ്രവാചകരാക്കുന്നത്. അങ്ങനെ അവർക്കത് കിട്ടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ മുൻകൂട്ടി പറയും. ഇതറിഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഭയത്തോടെ അവർ എന്തെങ്കിലും പറയുകയും അതാരെങ്കിലും വഴി പിടിച്ചു കളയാൻ ഇടയാക്കുകയും ചെയ്യും. ഞങ്ങൾ അതൊരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നാം യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നുവെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പക്കൽ കർത്താവിന്റെ വചനമുണ്ടെന്ന് പരിപൂർണമായും ഞങ്ങൾ തീർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നു. അത് പരിപൂർണമായും ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും നേരെ എത്തിയിട്ടുള്ള സന്ദേശമായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അത് പറയരുത്. ഇപ്പോൾ 70 വർഷക്കാലം തീരാറായി കൊണ്ടിരിക്കുന്നത് തിരുവെഴുത്തുകളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കണ്ടിരുന്നു. അങ്ങനെ 68 വർഷങ്ങൾ അവൻ അവിടെ ആയിരിക്കെ ദൈവം തന്റെ ജനങ്ങളെ തിരികെ അവരുടെ സ്വന്തം ദേശത്തേക്ക് ഇടാസ്ഥാനപ്പെടുത്തുന്നതിന് 2 വർഷം അവശേഷിച്ചിരുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്തു നിന്നും ബലവാനായ ഒരു ദൂതൻ അവന്റെ അടുക്കൽ എത്തിയിരുന്നത് നാം കണ്ടിരുന്നു. ആർക്കെങ്കിലും അവന്റെ പേര് പറയാൻ കഴിയുമോ? അത് ഗബ്രിയേൽ ആയിരുന്നു. യഹൂദന്മാരുടെ സഭയ്ക്കായുള്ള ദൂതൻ അവനായിരുന്നു. എത്ര പേർക്ക് അതറിയാം? എല്ലായിടത്തും ഗബ്രിയേലാകുന്നു. ഗബ്രിയേലാണ് യഹൂദന്മാരുടെ സഭയുടെ ദൂതൻ. അവൻ മറിയാമിന്റെ അടുക്കലെത്തി, സഖറിയാവിന്റെ അടുക്കലെത്തി. അങ്ങനെ എല്ലായ്പ്പോഴും അത് ഗബ്രിയേലാകുന്നു. അവൻ സ്വർഗത്തിലെ ദൂതന്മാരിൽ മഹാനായ ഒരു ദൂതനാകുന്നു. നമ്മുടെ സഹോദരനായ ദാനിയേലിന്റെ അടുക്കൽ ദൈവത്തിൽ നിന്നും ഒരു അത്ഭുതകരമായ അഭിവാദനം അവൻ കൊണ്ടുവന്നിരുന്നില്ലേ? ഓ ദാനിയേലെ, നീ ഏറ്റവും പ്രിയനാകുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതിനായി അത് ശരിക്കും നിങ്ങളെ ഇടയാക്കുന്നില്ലേ? ഞാൻ ഏറ്റവും പ്രിയനായിരിക്കുന്നില്ലെങ്കിൽ തന്നെയും ഞാൻ അവിടെ സ്വല്പമെങ്കിലും സ്നേഹിക്കപ്പെട്ടവനാണെന്ന് അറിയാൻ അത് നിങ്ങളെ സഹായിക്കുന്നില്ലേ? തീർച്ചയായും അവൻ എന്നെക്കുറിച്ച് വല്ലപ്പോഴും ഒരിക്കൽ ചിന്തിക്കുന്നവ തന്നെ എന്നെ ഒച്ചവെക്കാൻ ഇടയാക്കി കളയും. അവൻ എനിക്ക് വേണ്ടി കരുതുന്നുവെന്ന് എന്നെ അത് ചിന്തിക്കാനിടയാക്കുന്നു. അവൻ നമുക്കായി കരുതുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് നമുക്കുണ്ട്. കാരണം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മുടെ പകരമായിട്ട് മരിച്ചു സഹോദര. അങ്ങനെ നാം ദൈവത്തിൽ നിന്നും അന്യരായിരിക്കെ ഇപ്പോൾ ദൈവത്തോട് നാം അടുത്തായി ചേർക്കപ്പെടുകയും നമ്മുടെ രക്ഷയുടെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അവിടെ ഒരു വിശ്വാസമുണ്ടായിട്ട് അത് നമ്മെ ലോക കാര്യങ്ങളിൽ നിന്നും ഉയർത്തിയിട്ട് അതിന് മേലെയായി യാത്ര ചെയ്യാനിടയാക്കുന്നു. അത് മഹത്വമേറിയതായിരിക്കുന്നില്ലേ? ശരി. അവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഗബ്രിയൽ വന്നിട്ട് അവർ അവരുടെ സ്വന്തം ദേശത്തേക്ക് തിരികെ പോകുന്നതിനായി 2 വർഷം കൂടിയേ ഉള്ളൂ എന്ന് മാത്രമല്ല, എന്നാൽ ആ ദേശത്തിന്റെ മുഴുവൻ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചും അവനോട് പറഞ്ഞുകൊടുത്തു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അതിന്റെ മുഴുവൻ ഉദ്ദിഷ്ട സ്ഥാനത്തെയും ഈ ഭൂമിയിലെ അതിന്റെ സകല യാത്രയെയും ഗബ്രിയൽ ദാനിയലിന് വിവരിച്ചു കൊടുത്തു. ഈ മഹത്തായ കാര്യത്തെ ദാനിയലിനോട് പറയാനായി എന്നെ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രവാചകന് അതെങ്ങനെ അനുഭവപ്പെട്ടിരിക്കണം? സമാപ്തിയോളം 70 ആഴ്ചവട്ടം അവന്റെ ജനങ്ങൾക്കായി നിർണയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് അന്ത്യസമയമാകുന്നു. ആ സമാപ്തിയിലെല്ലാം അവസാനിച്ചിരിക്കും. 70 ആഴ്ചവട്ടം നിർണയിച്ചിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ചിലർ അതിനെ ദിവസങ്ങളായും ചിലർ മാസങ്ങളായും മറ്റും കണക്കുകൂട്ടുന്നു. ഹാ, അത് യഥാർത്ഥത്തിൽ ആഴ്ചകൾ മാത്രമാണെങ്കിൽ പിന്നെ അത് ഏകദേശം 2.5 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ മാത്രമേ ആയിരിക്കുന്നുള്ളൂ. അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിന്റെ ജനങ്ങൾക്കായി 70 ആഴ്ചവട്ടങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എന്തുദ്ദേശത്തിന് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ആരുടെ ജനങ്ങൾക്കായിട്ടാണ് ഇത് നിർണയിച്ചിരിക്കുന്നത്? അത് ദാനിയലിന്റെ ജനമായ യഹൂദന്മാരായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് നിർണയിച്ചിരുന്നത്? ദാനിയലിന് വേണ്ടി മാത്രമായിരുന്നില്ല, എന്നാൽ ദാനിയലിന്റെ വിശുദ്ധ നഗരത്തിനും കൂടിയായിരുന്നു. നോക്കൂ, അത് ദാനിയലിന്റെ വിശുദ്ധ നഗരമായിരുന്നു. ഇപ്പോൾ ജനങ്ങളെ, ദാനിയലിന്റെ വിശുദ്ധ നഗരം എന്തായിരുന്നു? അത് യെരുശലേമായിരുന്നു. ഇന്ന് രാത്രിയിൽ നാം യെരുശലേം എവിടെയായിരുന്നുവെന്ന് ചിലപ്പോൾ എടുക്കാൻ പോകുന്നതാണ്. ആരാണ് യെരുശലേം സ്ഥാപിച്ചത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് യെരുശലേം സ്ഥാപിച്ചത്? എപ്പോഴാണ് അത് സ്ഥാപിക്കപ്പെട്ടത്? കുറച്ചു നേരത്തിന് ശേഷം നാം അതിൽ കടക്കുന്നതാണ്. ആരാണ് യെരുശലേം കണ്ടുപിടിച്ചത്? അതൊരു ചെറിയ കാര്യമായിട്ട് മൂലയിൽ മറിഞ്ഞുകിടന്നിരുന്നു, എന്നാൽ അത് തീർച്ചയായും അതിനെപ്പറ്റി പറയുന്നു. അതെ ശ്രീമാൻ, ആരാണ് യെരുശലേം കണ്ടുപിടിച്ചത്? എപ്പോഴാണ് കണ്ടുപിടിച്ചത്? ശരി, അത് ദാനിയലിന്റെ വിശുദ്ധ നഗരമാകുന്നു. രണ്ടായിരം വർഷങ്ങളായി ഒരു ശാപമായി കിടന്നിരുന്ന ആ നഗരം വീണ്ടും പണിയപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കുന്നു. കൂടാതെ ദേവാലയത്തിലെ ആരാധന ആദ്യ സമയത്തായിരുന്നതുപോലെ തന്നെ വീണ്ടും സ്ഥാപിക്കപ്പെടും. അത് ശരിയാണ്, യെരുശലേം ഉണ്ടായിരിക്കും. അവിടെ ഒരു ബലിയും കൂടാതെ ദിവസേനയുള്ള യാഗം ആദ്യങ്കിലെ പോലെ വീണ്ടും അർപ്പിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ഭാഗങ്ങൾ നാം എടുക്കുന്നതാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ സ്നേഹിതരെ, ഈ കാര്യങ്ങളെ എടുക്കുമ്പോൾ ഞാൻ തീർച്ചയായും ഈ ആഴ്ചയിലുള്ള എന്റെ പഠനത്തെ വിട്ടുകളയുകയാണെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു രീതിയിൽ ഇതെടുത്തുകൊണ്ട് കാലാവസ്ഥ തണുത്തു കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമോ നാം 7 മുദ്രകളിലും 7 കലശങ്ങളിലും 7 കാഹങ്ങളിലും കടക്കുമ്പോൾ ഈ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ദാനിയലിന്റെ 70 സംവത്സരങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് എനിക്ക് പറയാൻ കഴിയും. സഭാകാലഘട്ടങ്ങളെ എടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? ദാനിയലിന്റെ 70 ആഴ്ചകൾ സഭ പോകുന്നത് തൊട്ട് സഭ തിരികെ വരുന്നതുവരെ ഉൾക്കൊള്ളുന്നു. ആ സ്ഥാനത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അത് ദാനിയലിന്റെ 70 ആഴ്ചകൾ മുഴുവനായിട്ടല്ല, എന്നാൽ അതിന്റെ ഒരു ഭാഗമാകുന്നു. 70 ആഴ്ചകൾ നിർണയിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു 6 മടങ്ങായുള്ള ഉദ്ദേശമുണ്ടായിരിക്കുന്നു. അതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. അവന്റെ വരവിന്റെ 6 മടങ്ങായുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ നാം എടുത്തിരുന്ന തിരുവെഴുത്തുകളുടെ ഭാഗങ്ങളെ വിട്ടിട്ട് 6 മടങ്ങായുള്ള ഉദ്ദേശത്തിന്റെ തിരുവെഴുത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഇവിടെയാകുന്നു. ഇവിടെ 6 മടങ്ങായുള്ള ഒരു ഉദ്ദേശമുണ്ടെന്ന് നാം കാണുന്നു. ഇത് അതിലൊന്നാണ്. ഇപ്പോൾ നമുക്ക് 4:4 അല്ല, ദാനിയലിന്റെ 9:24 24-ാം വാക്യം എടുക്കാം. നിന്റെ ജനങ്ങൾക്കായി 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ഇത് ഇസ്രായേലിയരുടെ ഈ ഭൂമിയിലുള്ള എല്ലാ യാത്രയുമാകുന്നു. അത് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. 70 ആഴ്ചവട്ടം നിർണയിച്ചിരിക്കുന്നു. അതാണ് എല്ലാമായിട്ട് യഹൂദന്മാർക്ക് നിശ്ചയിച്ചു കൊടുത്തിരുന്നത്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ആ കാരണത്താൽ ഇപ്പോൾ 70 ആഴ്ചവട്ടത്തെ വിട്ടുപോകാൻ ഇടയാകരുത്. ഇതാ സമയം തൊട്ട് യഹൂദന്മാരുടെ അവസാനം വരെയും യെരുശലേമിന്റെ അവസാനവും ഒരു പുതിയ നഗരം പണിയുന്നതുവരെയുമുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ഓ, അതുകൊണ്ടിപ്പോൾ നാം അതിലേക്ക് വളരെ ആഴമേറി കടക്കുന്നതാണെന്ന് ഞാൻ ആശിക്കുന്നു. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അതിക്രമത്തെ തടസ്സം ചെയ്ത്? അവൻ എന്താണ് ഇപ്പോൾ അവനോട് പറഞ്ഞത്? അത് എത്ര നാൾ കൂടി ഉണ്ടായിരിക്കുമെന്ന് അവൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കർത്താവേ, അതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെയാണ്. നാം അന്ത്യകാലത്താകുന്നുവെന്ന് ഞാൻ അറിയുന്നു. നാം അന്ത്യകാലത്താകുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ളവരിൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവർ ആമേൻ പറയുക. നന്ദിയുണ്ട്. നാം ഇപ്പോൾ അന്ത്യസമയത്തായിരിക്കുന്നു. അത് എത്ര നാൾ കൂടി ഉണ്ടായിരിക്കുന്നതാണെന്ന് നാം ദൈവത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നാം ഏത് കാലത്താണ് ജീവിക്കുന്നത്? ആ കാരണത്താലാണ് ഈ പ്രവാചകന്മാരെ മറ്റും നാം എടുത്തിട്ട് തിരികെ പോയി നാം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ദാനിയേൽ ചെയ്തത്. അവൻ തന്റെ മുഖം ദൈവത്തിലേക്ക് തിരിച്ചു. ഇന്ന് ദാനിയേലിന്റെ 9-ാം അധ്യായം വായിച്ചവർ അവരുടെ കൈകളെ ഉയർത്തുക. ശരി, നിങ്ങൾ അവന്റെ പ്രാർത്ഥന കണ്ടിരുന്നില്ലേ? അവനെ പ്രകാരം തന്റെ ജനങ്ങളുടെ കുറ്റം ഏറ്റുപറയുകയും സ്വയമായി അവന് വേണ്ടി ഏറ്റുപറഞ്ഞിരുന്നു. അവർ തിരികെ പോകുമെന്ന് അവൻ കണ്ടുപിടിക്കുന്നതിനായി അവൻ തീർച്ചപ്പെടുത്തിയിരുന്നു. കാരണം ജനങ്ങളെ തിരികെ പോകുന്നതിനായി അവൻ തയ്യാറാക്കാനും ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്നാൽ നാം എപ്പോഴാണ് പോകുന്നതെന്നും ജനങ്ങളെ എടുക്കപ്പെടലിനായി തയ്യാറാക്കുന്നതിനുമാകുന്നു. അത് തയ്യാറായിട്ടിരിക്കുന്നതാണ്. നാം പ്രാർത്ഥനയാലും യാചനകളാലും കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന നാഴിക ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിനായി നാം നമ്മുടെ മുഖത്തെ ദൈവത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. വ്യത്യസ്തമായി കാര്യങ്ങൾ സംഭവിക്കുന്നത് നാം കണ്ടിരിക്കുന്നു. ലോകം അന്ധകാരത്തിലായിരിക്കുന്നത് നാം കാണുന്നു. സമയം അടുത്തിരിക്കുന്നത് നാം കാണുന്നു. ദൈവം കൽപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും കൈയെഴുത്തുകൾ ഭിത്തിയിലുമായിരിക്കുന്നു. വേറൊരു യുദ്ധം വരുന്നതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപതി സംസാരിക്കുന്നത് നാം കേൾക്കുന്നു. ഹോ, യുദ്ധത്തിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാജ്യങ്ങൾ യാതൊന്നുമില്ലാതെ അഗ്നിപർവ്വതങ്ങളായി തീരുമെന്ന് മുൻകൂട്ടി പറയുന്നത് നാം കേട്ടിരിക്കുന്നു. നമുക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പായി സഭയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ എവിടെയായിരിക്കുന്നു? ആ കാരണത്താൽ അവനത് നമ്മെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടുപിടിക്കുന്നതിനായി നാം നമ്മുടെ മുഖം തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തേത് നമുക്ക് കണ്ടുപിടിക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഗബ്രിയേലിന്റെ സന്ദർശനത്തിന്റെ 6 മടങ്ങായുള്ള ഉദ്ദേശം അതായിരുന്നു. ഇപ്പോൾ നമുക്ക് 1-ാമത്തേത് തൊട്ട് തുടങ്ങാം. നിങ്ങളുടെ പക്കൽ പെൻസിൽ ഉണ്ടെങ്കിൽ 1-ാമത്തേത് അടയാളപ്പെടുത്തിക്കൊള്ളുക. അത് അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്നതാകുന്നു. അതാകുന്നു ആദ്യത്തെ കാര്യം. ദൈവത്തിനെതിരായി അതിക്രമം ചെയ്ത ഇസ്രായേലിന്റെ അതിക്രമത്തെ തടസ്സം ചെയ്യും. അത് യാക്കോബിൽ നിന്നും അഭക്തിയെ മാറ്റിക്കളയുന്നതാണ്. ഇത് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തിരിക്കാം. റോമർ 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം തൊട്ട് തുടങ്ങാം. റോമർ 11. ഇപ്പോൾ നാം എന്തിലേക്കാണ് പോകുന്നത്? അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്നതാണ്. റോമർ 11:21. ശരി, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, അതാരായിരുന്നു? അത് ഇസ്രായേലായിരുന്നു. നിന്നെയും ആദരിക്കാതെ വന്നേക്കും. നിങ്ങൾ വീടുകളിൽ ചെന്നിട്ട് ഈ 11-ാം അധ്യായം മുഴുവൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ. നിങ്ങൾ 11-ാം അധ്യായം അടയാളപ്പെടുത്തിയിട്ട് അത് വായിക്കുക. നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ഇവിടെ അന്യജാതികൾ ഛേദിക്കപ്പെടുകയും ഇസ്രായേൽ വീണ്ടും തിരികെ വരികയും ചെയ്യുന്ന ഒരു സമയമുണ്ടെന്ന് പറയുന്നു. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നും നിന്നെ മുറിച്ചെടുത്ത് അത് അന്യജാതികളാണ്. സ്വഭാവത്തിന് വിരോധമായി ഒട്ടിച്ചുവെങ്കിൽ നാം അന്യരും ദയെ കൂടാതെയും ദൈവമില്ലാതെയും യാതൊരു ആശയമില്ലാതെ സ്വഭാവത്തിന് വിരോധമായവരുമായിരുന്നു. എന്നാൽ ദൈവം തന്റെ ദയാൽ നമുക്കൊരവസരം നൽകുന്നതിനായി നീതിമാന്മാരായ ഇസ്രായേലിനെ അവരുടെ അതിക്രമത്തിന്റെ കാരണത്താൽ ഛേദിച്ച് ഒരു വശത്തെ കിട്ടുകളയുകയും ആ ഇണങ്ങിയ ഒലിവ് മരത്തിന്റെ സ്ഥാനത്ത് സ്വഭാവത്തിന് വിരോധമായ കാട്ടുമരത്തെ കൊണ്ടുവരികയും ചെയ്തു. നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും? ശരി, നമുക്ക് തുടർന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളോട് ദൈവം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ കഠിനമാക്കപ്പെട്ടിരിക്കുന്നു. അവർ ദൈവത്തിനെതിരായി പാപത്തിലേക്കും അതിക്രമത്തിലേക്കും പോയി. കാരണം ദൈവം അവരുടെ കണ്ണുകളെ അടച്ചിരുന്നു. അതിനാൽ നാം ഒട്ടിച്ചേരാനിടയാക്കപ്പെടുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ 26-ാം വാക്യം വായിക്കാം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എനിക്ക് നിനക്കും വേണ്ടി ദൈവം അറിഞ്ഞുകൊണ്ട് അവരെ അന്ധരാക്കി കളഞ്ഞു. അവർക്ക് കാണാൻ കഴിയുകയില്ല, കാരണം ദൈവം അവരെ അന്ധരാക്കി കളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മുഴുവനും, യഥാർത്ഥമായ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ദൂതൻ എന്താണ് പറഞ്ഞത്? സ്തോത്രം! ഇസ്രായേലിന്റെ അതിക്രമത്തെ തടസ്സം ചെയ്യും. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ തടസ്സം ചെയ്യപ്പെടുന്ന ഒരു സമയം വരും എന്ന് പറയുന്നതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവം കാട്ടുമരത്തെ ഛേദിച്ചു കളഞ്ഞതിനു ശേഷം യഥാർത്ഥമായി ശാഖയെ അതിൽ തിരികെ ഒട്ടിക്കും. ഓ, ഈ പാവം പിടിച്ച ദുരിതമേറിയ ജനങ്ങൾ ഛേദിച്ചു കളയപ്പെടുകയും അവരെവിടേക്കാണ് പോകുന്നതെന്ന് അവർ അറിയാതെയും പോകുകയും ചെയ്യുന്നത് കാണുമ്പോൾ, ദൈവം തന്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിനായി അപ്രകാരം ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും എന്റെ ഹൃദയം തുള്ളിച്ചാടുന്നു. അവരുടെ തന്നെ മസിഹായിൽ നിന്നും അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു. അവനെ കേൾക്കാതിരിക്കുന്നതിനായി അവരുടെ കാതുകൾ അടച്ചു കളഞ്ഞിരുന്നു. എന്നിരിക്കലും അവൻ ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതങ്ങളെ നേരെ തന്നെ അവർ നോക്കിക്കണ്ടിരുന്നു. വിശുദ്ധ മത്തായിയുടെ 8-ാം അല്ലെങ്കിൽ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യേശു വളരെയധികം അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരിക്കലും അവർ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം പറഞ്ഞു, അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരും. അതിനാൽ നമുക്കൊരവസരം കിട്ടുന്നതിന് വേണ്ടി അവൻ തന്റെ സ്വന്തം മക്കളുടെ കണ്ണിന് മുമ്പിൽ മറവലിച്ചിട്ടു. മേശയ്ക്ക് ചുറ്റും നിന്നും തന്റെ സ്വന്തം മക്കളെ ഓടിക്കുകയും അതിനാൽ നമുക്ക് ജീവിക്കാൻ ഒരവസരം കിട്ടുകയും നമുക്ക് ജീവൻ തരികയും ചെയ്യാൻ അവരെ ആത്മാവിൽ ശക്തി കുറഞ്ഞവരാക്കി. 26-ാം വാക്യം വീണ്ടും വായിക്കാം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതെ, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അവൻ സിയോൻ പർവ്വതത്തിൽ വരും. ഒലിവ് മലയിൽ വെച്ച് അവർ അവനെ തിരിച്ചറിയും. ഇസ്രായേൽ മുഴുവനും ഇതവനാകുന്നുവെന്നറിയും. അപ്പോൾ അന്യജാതികളുടെ സമയം തീർന്നു കഴിഞ്ഞിരിക്കും. അതിൽ ഒട്ടിച്ചു വെച്ചിരുന്ന കൊമ്പിനെയും അതിൽ നിന്നും ഒരുമിച്ച് കൂട്ടിയ ഫലത്തെയും അവനെടുക്കും. ആ കാട്ടുമരം, നിങ്ങളിത് വായിക്കുമ്പോൾ അവിടെ പിന്നിലായി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഓർത്തുകൊള്ളുക. വേർ വിശുദ്ധമെങ്കിൽ, അതായത് വേര് വിശുദ്ധമായ ഒരു വേരാകുന്നുവെങ്കിൽ, ആ വിശുദ്ധ വേരിൽ നിന്നും വരുന്ന ഫലങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ വേര് യേശു ക്രിസ്തുവാണെങ്കിൽ അവൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നു. യഹൂദന്മാരുടെ തലമുറയിൽ കൂടി കടന്നു വന്ന് അവനിൽ ഉണ്ടായിരുന്ന ജീവൻ അവരിൽ നിന്നും ഒടിച്ചു കളയുകയും നാം ഇത് കാണുന്നതിന് വേണ്ടി അവരുടെ കണ്ണുകൾ അടച്ചു കളയുകയും ചെയ്തുവെങ്കിൽ നമ്മുടെ ജീവൻ ആ വാഴ്ത്തപ്പെട്ട കൊമ്പനോട് താരതമ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഹോ, അത് ശരിയാണ് സഹോദര. ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടി അവരെ മുറിച്ചു കളയുകയും അവരുടെ കണ്ണുകൾ അടച്ചു കളയുകയും അതിനാൽ നമുക്ക് കാണുന്നതിനായി ഒരു അവസരം ലഭിക്കുകയും അത് നമുക്കൊരു അവസരം തരുന്നതിന് വേണ്ടിയുമായിരുന്നു. എന്നിട്ട് നാം ആരോ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ നടക്കുന്നു. അതുകൊണ്ട് നീ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് പൗലോസ് അവരോട് പറയുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ കാട്ടുകൊമ്പുകളുടെ മേൽ എങ്ങനെ ഇനിയും ദൈവം ഉണ്ടാകും? അപ്പോൾ നാം ഞാൻ പ്രസ്ബിറ്റേറിയൻ ആണ്, ഞാൻ മെതഡിസ്റ്റ് ആണ്, ഞാൻ ബാപ്റ്റിസ്റ്റ് ആണ്, ഞാൻ പെന്തിക്കോസ്തുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിന് ദൈവവുമായിട്ട് യാതൊരു അർത്ഥവും ഉണ്ടാക്കുന്നില്ല. ആ വേരിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പുതുതായി ജനിക്കപ്പെട്ടിരിക്കണം. ഇപ്പോൾ ഓർക്കുക, അവൻ അന്യജാതിയോടല്ല സംസാരിക്കുന്നത്. ഞാനിതിവിടെ കൊണ്ടുവന്ന് കാണിച്ചത് അന്യജാതികൾക്ക് അവരുടെ അവസരം എവിടെയാണ് കിട്ടിയതെന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എന്നാൽ അവൻ വന്നത് അതിക്രമത്തെ തടസ്സം ചെയ്ത് അതിനൊരു അവസാനം ഉണ്ടാക്കുന്നതിനായിരുന്നു. നാം ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് തിരികെ പോയി നോക്കുകയാണെങ്കിൽ അത് ദാനിയേലിന്റെ 24 വാക്യമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ശരി, അത് അതിക്രമത്തെ തടസ്സം ചെയ്യുകയായിരുന്നു. എന്ത് അവസാനിപ്പിക്കുന്നതിനായിരുന്നു? അത് ഇസ്രായേലിന്റെ അതിക്രമങ്ങളെ തടസ്സം ചെയ്യുന്നതിനായിരുന്നു. അതിക്രമം എന്നാൽ എന്താകുന്നു? അതെന്തിനെങ്കിലും വിരോധമായി പോവുക എന്നതാകുന്നു. എന്നോട് അതിക്രമം കാണിച്ചു എന്ന് വെച്ചാൽ എന്നോടൊരു തെറ്റ് ചെയ്തു എന്നാകുന്നു. നിങ്ങളോട് അതിക്രമം ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു എന്നാകുന്നു. അങ്ങനെ ഇസ്രായേൽ ദൈവത്തോടൊരു തെറ്റ് ചെയ്തു. അങ്ങനെ ഈ 70-ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം ഇസ്രായേലിന്റെ അതിക്രമത്തെ തീർക്കാൻ പോവുകയാണ്. അതിക്രമത്തെ തീർക്കുക എന്ന് വെച്ചാൽ യാക്കോബിൽ നിന്നും അഭക്തിയെ മാറ്റും എന്നാകുന്നു. അതിനുശേഷം ഇസ്രായേൽ മുഴുവനും വീണ്ടും ജനിക്കപ്പെടും. അവരെല്ലാം പരിശുദ്ധാത്മാവ് സ്വീകരിക്കും. ഇപ്പോൾ 2-ാമത്തേതിനെ നിങ്ങളുടെ കടലാസിൽ കുറിച്ചെടുത്തുകൊള്ളുക. നമുക്കതിൽ വളരെ സമയം നിൽക്കാൻ കഴിയും, എന്നാൽ ഞാൻ ആ വിഷയത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ച് പറയാൻ മാത്രം ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്കത് വളരെ അടുത്തായി മനസ്സിലാക്കാൻ കഴിയും. നാം 7 മുദ്രകളിൽ കൂടെ കടക്കുമ്പോൾ, അതുപോലെ സഭയിൽ കൂടെയും മുദ്രകളിൽ കൂടെയും കലശങ്ങളിൽ കൂടെയും കടക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയും. ശരി, 2-ാമത്തേത് പാപങ്ങളെ മുദ്രയിടുന്നതാകുന്നു. നമുക്കത് വീണ്ടും ദാനിയിൽ നിന്നും വായിക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അവന്റെ വരവിന്റെ 2-ാമത്തെ ഉദ്ദേശം അതായിരുന്നു. ആദ്യത്തേത് ഇസ്രായേലിന്റെ അതിക്രമത്തെ തീർക്കാനും പിന്നെ പാപങ്ങളെ മുദ്രയിടാനുമായിരുന്നു. എവിടെയാണ് ഇസ്രായേൽ പാപം ചെയ്തത്? അവരുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ പാപം എവിടെയാണ് അവർ ചെയ്തത്? എവിടെയാണ് അവർ ദൈവത്തിൽ നിന്നും അവരെ തന്നെ അകറ്റിക്കളഞ്ഞത്? ഇപ്പോൾ വളരെ അടുത്ത് ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായി 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഇവിടെയാണ് ഇസ്രായേൽ അവരുടെ മരണഹേതുകരമായ തെറ്റ് ചെയ്തത്. ഇവിടെയാണ് അവർ അവരുടെ അവസാനത്തെ പാപം ചെയ്തത്. അവർ ഇന്ന് ആ അവസ്ഥയിലായിരിക്കുന്നതിന്റെ കാരണം അതാണ്. മത്തായി 27-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 25-ാം വാക്യമാകുന്നു. നമുക്കതിന്റെ 21-ാം വാക്യം തൊട്ട് തുടങ്ങാം. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന് ബറബ്ബാസിനെ എന്നവർ ഉത്തരം പറഞ്ഞു. ഇത് ഇസ്രായേൽ ആകുന്നു എന്ന കാര്യം ഓർക്കുക. ബറബ്ബാസിനെ. പീലാത്തോസ് അവരോട്, ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത് ശ്രദ്ധിക്കുക. അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും കൂടി പറഞ്ഞു. ഓർക്കുക, അത് ദാനിയേൽ വരുമെന്ന് പറഞ്ഞിരുന്ന അവരുടെ മശിഹ ആയിരുന്നു. ഇന്ന് രാവിലത്തെ നമ്മുടെ വിഷയത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും എന്ന കാര്യത്തെ കണ്ടത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അവനെ ക്രൂശിക്കണം. അവൻ ചെയ്ത ദോഷം എന്താണെന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈകഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇവിടെയാണ് അവർ തെറ്റ് ചെയ്തത്, ഇവിടെയാണ് അവർ ചെയ്ത പാപം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അവിടെയാണ് അവരിത് ചെയ്തത്. അവൻ അവരുടെ പാപങ്ങളെ അവർക്ക് മുദ്രയിടുകയായിരുന്നു. അവരോട് ക്ഷമിക്കുകയല്ലാതെ അവൻ എന്ത് ചെയ്യാൻ കഴിയും? കാരണം നമുക്ക് കടന്നു വരേണ്ടതിനു വേണ്ടി അവൻ അവരുടെ കണ്ണുകളെ അടക്കേണ്ടിയിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിപ്രകാരം അവന്റെ സ്വന്തം മക്കൾ അവന്റെ രക്തത്തെ ചോദിക്കുന്നത് പോലെയായിരുന്നു. അങ്ങനെ അവർ അന്ധരാക്കപ്പെടുകയും അവർ അന്ധരാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞു വരുന്നു. ആ കാരണത്താലാണ് അവരുടെ ക്ഷമയ്ക്ക് വേണ്ടി അവൻ കരഞ്ഞത്. പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവർ അന്ധരായിരുന്നു, നമുക്ക് വേണ്ടി അവർ അന്ധരാക്കപ്പെട്ടു. അവരുടെ അവിശ്വാസത്താൽ അവരിത് ചെയ്തിരുന്നു. എന്നാൽ അവർ അവനെ വീണ്ടും കാണുമ്പോൾ, ആമേൻ, പാപത്തെ മുദ്രയിടുക. എന്താണ് പാപം? അത് അവിശ്വാസമാണ്. അത് മശിഹ ആയിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. മശിഹ ചെയ്തിരിക്കേണ്ടതായ എല്ലാ അടയാളങ്ങളും അവൻ ചെയ്തിരുന്നിട്ടും അവർക്ക് അവനെ അവരുടെ മശിഹ ആയിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കിത് കാണാൻ കഴിഞ്ഞില്ല, കാരണം അവർ അന്ധരായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ, ഞാൻ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നില്ല, എനിക്കത് കാണാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മ സ്നാനം എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവരോട് കോപിക്കരുത്, അവർ അന്ധരാകുന്നു. അവന്റെ വരവിന്റെ ഈ സന്ദേശത്തെ എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്നവർ പറയും. പരിശുദ്ധാത്മ സ്നാനം എനിക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്ക് സർപ്പസന്തതിയെ കാണാൻ കഴിയുന്നില്ല, ഈ കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നവർ പറയും. അവർ അന്ധരാണ്, അവർക്കതറിയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ശരി, അതവരുടെ അവിശ്വാസമായിരുന്നു. എന്നാൽ അവർ അവനെ കാണുമ്പോൾ, അവൻ വീണ്ടും വരുമ്പോൾ, അതവരുടെ അവിശ്വാസത്തെ അവസാനിപ്പിച്ചു കളയും. ഹോ ദൈവമേ, ഇപ്പോൾ ഉത്പത്തിയുടെ 45 അധ്യായത്തിന്റെ 25 നമുക്ക് തിരിച്ചിട്ട് അതിന്റെ താരതമ്യപ്പെടുത്തലിനെ കാണാം. എന്റെ മക്കൾ, ഉത്പത്തിയുടെ 45 അധ്യായം കുറിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ കുറിച്ചെടുക്കുന്നവർക്ക് കുറിച്ചെടുക്കാൻ കഴിയും. ഹോ, ഈ നല്ല പഴയ സുവിശേഷത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ശരി, നാം ഇപ്പോൾ എവിടെയാണ് എന്ന് നാം അറിയുന്നു. ഈ കെട്ടിടത്തിന്റെ പിന്നിലായിട്ടുള്ളവർക്ക് എന്നേക്ക് ശരിക്ക് കേൾക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ഇത് സ്വല്പം അടുത്തായിട്ട് എന്റെ അടുക്കൽ വെച്ചിരിക്കുന്നു. നാം തിരുവെഴുത്തിൽ നിന്നും ഒരു ഭാഗം വായിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പക്കൽ ബൈബിൾ ഇല്ലാത്തവർ ഇത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം കയ്യിലുള്ളവർ, ഇത് ഉത്പത്തിയുടെ പുസ്തകമാണ്. നമുക്കതിന്റെ 44 അധ്യായം 27 വാക്യം തൊട്ട് തുടങ്ങാം. ഇത് യോസഫ് ആകുന്നു. യോസഫ് ക്രിസ്തുവിന്റെ ഒരു സമ്പൂർണ്ണ മാതൃകയായിരുന്നുവെന്ന് നമുക്കറിയാം. എത്ര പേർക്കതറിയാം? തന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവൻ ആത്മീയനായിരുന്നു. അവൻ ദർശനം കാണുകയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഇടയിൽ അവൻ ഒരു ആത്മീയ മനുഷ്യനായിരുന്നതിനാൽ അവർ അവനെ വെറുത്തിരുന്നു. അവന്റെ പിതാവ് അവനെ സ്നേഹിച്ചിരുന്നു. അപ്രകാരം തന്നെ യേശുവും സ്ഥാപിത സഭാ സംഘടനകളാൽ വെറുക്കപ്പെടുകയും എന്നാൽ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവർ അവനെ വെറുത്തത്? കാരണം അവൻ ആത്മീയനായിരുന്നു. അതിനാൽ അവർ അവനെ ഒരു ഭാവി പറച്ചിലുകാരനെന്നും ഒരു പിശാചെന്നും വിളിച്ചിരുന്നു. യോസഫിന്റെ സഹോദരന്മാർ അവനോട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതാ സ്വപ്നക്കാരൻ വരുന്നു. നോക്കൂ, അതേ കാര്യം തന്നെ. യേശുവിനെ വിറ്റതായ 30 മിക്കവാറും അടുത്ത വിലയ്ക്ക് തന്നെ അവർ യോസഫിനെയും വിറ്റ് കളഞ്ഞു. അവർ അവനെ ഒരു പൊട്ടക്കുഴിയിൽ എറിഞ്ഞു കളയുകയും എന്തോ അവനെ കൊന്നുകളഞ്ഞിട്ട് അവൻ മരിച്ചുപോയി എന്ന് പിതാവിനോട് ചെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അവൻ പൊട്ടക്കുഴിയിൽ നിന്നും എടുക്കപ്പെട്ടു. ക്രിസ്തുവും ഒരു കുഴിയിലേക്ക് എറിയപ്പെടുകയും പിന്നെ എടുക്കപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് പോയി. ആമേൻ. യോസഫ് ഫറവോന്റെ വലത്തു ഭാഗത്ത് പോയിരുന്നു. യേശു ദൈവത്തിന്റെ വലത്തു ഭാഗത്തായിരിക്കുന്നു. അവന്റെ ഉയർച്ചയ്ക്കു മുമ്പായി അവൻ പരീക്ഷയിലായിരുന്നു. യേശു ഉയർത്തപ്പെടുന്നതിന് മുമ്പ് പരീക്ഷയിൽ കൂടെ കടന്നുപോയി. ബില്ലി സൺഡേയിലെ ഒരു മഹാനായ സുവിശേഷകന് പ്രകാരം പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. അതായത്, അവന്റെ ക്രൂശീകരണ ദിവസം ലക്ഷക്കണക്കിന് ദൂതന്മാർ അവിടെയുള്ള മരങ്ങളിലെല്ലാം ഇരുന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കൈയെടുത്ത് ഞങ്ങളെ ഒന്ന് ആംഗ്യം കാണിക്കുക, ഞങ്ങൾ ഇവിടെയുള്ള ഈ രംഗം മുഴുവൻ മാറ്റിക്കളയും. എന്നാൽ അവനത് ചെയ്യാൻ കഴിയുകയില്ല. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, അവനെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് കയ്യഫാവ് പറഞ്ഞു. അവനൊരു പ്രസ്താവനയുടെ വില കൊടുക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ സ്വയം അവനെ തന്നെ രക്ഷിച്ചിരുന്നുവെങ്കിൽ അവന് മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ മറ്റുള്ളവരെ രക്ഷിക്കാനായി അവൻ സ്വയം അവനെ തന്നെ നൽകി. നോക്കൂ, അവർ അത് കാണുന്നതിൽ നിന്നും അത്രമാത്രം അന്ധരായിരുന്നു. അതിനുശേഷം അവന്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ അവൻ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് അവൻ പരീക്ഷയിലായിരുന്നു. ഓർക്കുക, യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, കാരണം അവൻ നിരപരാധിയായിരുന്നു. റോമക്കാരനായ അല്ലെങ്കിൽ ഇസ്രായേലിനായ പൊത്തിഫാർ എന്ന ഒരു അകമ്പടി സേവകന് അവനെ വിൽക്കുകയും പൊത്തിഫാർ ഒരു യാത്രയ്ക്ക് പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾ യോസഫിനെ എന്തോ ചെയ്യുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വരാനിടയാക്കിയിട്ട് ചില തെറ്റായ കാര്യം ചെയ്യുന്നതിനായി അവനെ പ്രാപിക്കാൻ ശ്രമിച്ചു. അവൻ ദൈവത്തോട് ഭക്തിയുള്ളവനായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരെല്ലായ്പ്പോഴും സ്ത്രീകളായ നിങ്ങളോട് ഞാൻ ഒച്ച വെച്ചിരിക്കുന്നു. ഞാൻ ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങളെ എടുക്കാൻ പോവുകയാണ്. സ്ത്രീ ഒരു ബലഹീന പാത്രമാകുന്നു. ഒരു മോശമായ സ്ത്രീ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു മോശമായ പുരുഷനും ഉണ്ടാകാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അതറിയാവുന്ന പുരുഷന്മാർ, നിങ്ങളൊരു ദൈവപുത്രനാണെന്ന് അറിയാവുന്ന പുരുഷന്മാർ ഒരു സ്ത്രീയുടെ ലാഭം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലജ്ജയായിരിക്കട്ടെ. അവൾ എന്ത് ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല, അവളൊരു ബലഹീന പാത്രമാണ്, നിങ്ങൾക്കതറിയാം. അഥവാ അവളൊരു സ്ത്രീ പെരുമാറിക്കൂടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവളോടൊരു സഹോദരി എന്ന പോലെ അതിനെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങളൊരു ദൈവപുത്രനാകുന്നു, ഈ ദുഷ്ടതയേറിയ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യരുത്. യോസഫിനെ നോക്കുക, അവൻ നിങ്ങൾക്കൊരു ഉദാഹരണമാകുന്നു. പൊത്തിഫേറിന്റെ ഭാര്യ സൗന്ദര്യവതിയും ആദരണീയയും ഉയർന്ന ബഹുമതിയോടും കൂടി ഒരു സ്ത്രീയായിരുന്നു. അവർ ആ രാജ്യത്തെ ഉയർന്ന സ്ത്രീകളിൽ ഒരുവളായിരുന്നു. അവൾ അവനോട് കെഞ്ചുകയും അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവൻ തിരിഞ്ഞുകളയുകയും അപ്പോൾ അവൾ അവനെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അവൻ കുടഞ്ഞു തിരിയാൻ ശ്രമിച്ചിട്ട് തന്റെ വസ്ത്രം കയ്യിൽ വിട്ട് ചൂടിക്കളഞ്ഞു. അതെ ശ്രീമാൻ. അങ്ങനെ യജമാനൻ വന്നപ്പോൾ അവർ അവനോട് കള്ളം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൻ എന്നെ വശീകരിക്കാൻ വരികയും അവന്റെ വസ്ത്രം വിട്ടേച്ച് പോയി കളയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ കാരണത്താൽ അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ കാരാഗ്രഹത്തിൽ ദൈവം അവനോട് കൂടെയായിരുന്നു. അവർ അവനെ എവിടെ ഇട്ടിരുന്നാലും അതൊരു കാര്യമല്ല, അവൻ അഭിവൃദ്ധിയുടെ പുത്രന്റെ മാതൃകയായിരുന്നു. യോസഫ് ചെയ്തിരുന്നതെല്ലാം സഫലമായിരുന്നു. ആ കാരണത്താലാണ് യേശു 1000 ആണ്ട് വാഴ്ചക്കാലത്തേക്ക് തിരികെ വരുമ്പോൾ മരുഭൂമിയും ഒരു പനിനീർ പുഷ്പം പോലെ പുഷ്പിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകും. അവൻ അഭിവൃദ്ധിയുടെ പുത്രനാകുന്നു. യോസഫിനെ അവർ ഇട്ടിരുന്നിടത്തെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. യേശു ഉണ്ടായിരിക്കുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. അതുകൊണ്ട് അവനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എടുത്തിട്ട് അനുഗ്രഹിക്കപ്പെടുക. അങ്ങനെ യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായി നാം കാണുന്നു. കാരാഗ്രഹത്തിൽ രണ്ട് മനുഷ്യരുണ്ടായിരുന്നു. അവരിൽ ഒരുവൻ രക്ഷപ്പെടുകയും മറ്റവൻ നശിക്കപ്പെടുകയും ചെയ്തു. യേശുവിന്റെ കുരിശിൽ വെച്ചുള്ള പരീക്ഷയിൽ ഒരു കള്ളൻ നശിക്കപ്പെടുകയും മറ്റവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവൻ ഉയർത്തപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ചെന്നിരുന്നു. യോസഫ് ഉയർന്നപ്പോൾ അവൻ ഫറവോന്റെ വലത് ഭാഗത്ത് ചെന്നിരുന്നു. യോസഫിനോട് ആദ്യം സംസാരിച്ച് അനുവാദം പ്രാപിക്കാതെ ആർക്കും ഫറവോനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം യോസഫ് കൊട്ടാരം വിടുമ്പോൾ, ഹോ ദൈവമേ, യോസഫ് കൊട്ടാരം വിടുമ്പോൾ കാഹളധ്വനി പുറപ്പെടുകയും അവന് മുമ്പായി ആളുകൾ ഓടിയിട്ട് മുട്ടുകുത്തുവീൻ, യോസഫ് വരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. ആമേൻ. അതുപോലെ തന്നെ യേശു അതിഗംഭീരമായ എന്റെ വലതുഭാഗം വിട്ടു വരുമ്പോൾ കാഹളങ്ങൾ ഊതുകയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു വരുന്നുവെന്ന് അംഗീകരിക്കുകയും ചെയ്യും. തീർച്ചയാണ്. ഓർക്കുക, അവൻ തന്റെ സഹോദരന്മാരാൽ നിഷേധിക്കപ്പെട്ടപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ ഒരു അന്യജാതിയായ ഭാര്യയെ കിട്ടി. അവനൊരു മിസ്രീംകാരിയായ ഭാര്യയെ കിട്ടി. യേശു തന്റെ സഹോദരന്മാരായ യഹൂദരന്മാരാൽ ത്യാഗപ്പെട്ടപ്പോൾ അവൻ അന്യജാതിയായ ഒരു മണവാട്ടിയെ വിവാഹം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവന് പുത്രന്മാരായ എഫ്രൈമും മനശ്ശെയും ജനിക്കുകയും അവനൊരു കുടുംബവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ദിവസം അവന്റെ സഹോദരന്മാർ അവനെ സന്ദർശിക്കാൻ വന്നു. ശ്രദ്ധിക്കുക, നമുക്ക് ഈ കഥയറിയാം. എപ്രകാരം അവനൊരു ചെറിയ സംഗതി അവരുടെ ചാക്കുകളിലിട്ടിട്ട് അവരെ പറഞ്ഞയച്ചിരുന്നു. എന്നിട്ട് അവരുടെ ഭാഷ അറിയാൻ പാടില്ലാത്തതുപോലെ അഭിനയിച്ചിരുന്നു. അവൻ സ്വയം ഒരു എബ്രായനായിരിക്കെ വ്യാഖ്യാതാവായി ഒരു എബ്രായനെ കൊണ്ടുവന്നിരുന്നു. അവന്റെ സഹോദരന്മാർ വരികയും അവർ അവനെ അറിയുകയും ചെയ്തിരുന്നില്ല. അവനൊരു ശക്തനായ രാജകുമാരനായിരുന്നു. അങ്ങനെ ഇപ്പോൾ ക്രിസ്തു യഹൂദന്മാരെ സന്ദർശിക്കുകയും അവരുടെ രോഗികളെ സൗഖ്യമാക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ മശിഹായ അവൻ ആരാകുന്നുവെന്ന് അവർക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ 44:27 നമുക്ക് തുടങ്ങാം. അപ്പോൾ അവിടുത്തെ അടിയനായ അപ്പൻ ഞങ്ങളോട് പറഞ്ഞത്, എന്റെ ഭാര്യ എനിക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരിൽ ഒരുത്തൻ എന്റെ അടുക്കൽ നിന്ന് പോയി. അതവർ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നതായ യോസഫ് തന്നെയായിരുന്നു. അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം എന്ന് ഞാൻ ഉറച്ചു. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല. നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ലാപത്തും വന്നാൽ നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോട് പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അവന്റെ സഹോദരനായ ബെന്യാമിൻ അവർക്കവിടെ ഉണ്ടായിരുന്നു. ബെന്യാമിൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് യഥാർത്ഥമായും വാസ്തവമായ ഈ പുതിയ കൂട്ടം യഹൂദന്മാരാണ്. അവർ ഒരുമിച്ച് കൂടിയിട്ട് 144,000 പേർ ഉണ്ടാക്കപ്പെടുന്നു. അത് ഈ കടന്നു വരുന്ന വർഗമാണ്. അത് ഈ മരിൽ തെരുവിലുള്ള ചതിയന്മാരല്ല, അല്ല അല്ല, യുദ്ധത്തിന് ഉപയോഗിച്ച ശേഷം കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്ന പീരെങ്കിലും കൊള്ളാത്തതാണ്. അവർ യഹൂദന്മാരല്ല, അവർ യഹൂദന്മാരല്ല, അവർ യഹൂദന്മാരല്ല. യഥാർത്ഥമായ യഹൂദന്മാരെന്ന് പറയുന്നത് ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ വചനം പോലും കേട്ടിട്ടില്ലാത്ത ഈ കടന്നു വരുന്ന ബെന്യാമീൻകാരാകുന്നു. അതുകൊണ്ടിപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ജീവൻ ഇസ്രായേലിനോട് പറ്റിയിരിക്കുന്നു. അവനവളെ വിവാഹം കഴിച്ചിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അത് എടുക്കുന്നതാണ്. അവൻ ഇസ്രായേലിനോട് വിവാഹിതനായിരുന്നു. അവന്റെ ജീവൻ അവരോട് പറ്റിയിരുന്നു. അതിപ്രകാരം പിന്നിലിരിക്കുന്ന എന്റെ ഭാര്യയായ ശ്രീമതി ബ്രണഹാമിനോട് ഞാൻ പറ്റിയിരിക്കുന്നത് പോലെയാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയോട് പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ അതിൽ പൊതിഞ്ഞിരിക്കുന്നു. അതുപോലെ ദൈവം ഇസ്രായേലിനോട് വിവാഹിതനാകുന്നു. ഇതെന്തായിരുന്നു? എന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കുകയും പൊതിഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബ് പറഞ്ഞു. അങ്ങനെയായിരിക്കെ കൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ യോസഫ് അവനെ തന്റെ പക്കൽ വെക്കാൻ പോവുകയായിരുന്നു. നമുക്ക് ഈ കഥ അറിയാമല്ലോ. അവൻ മരിച്ചുപോകും, അതവന്റെ പിതാവാകുന്നു. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതിന് രൂബേൻ ഇപ്പോൾ കൊടുക്കുന്നതായി അപേക്ഷയെ ശ്രദ്ധിക്കുക. അടിയൻ അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായി കൊള്ളാമെന്ന് പറഞ്ഞു. ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും. ഹോ ദൈവമേ, നോക്കൂ, അവനവന്റെ സഹോദരനായ യോസഫിന്റെ മുമ്പിൽ തന്നെ നിന്നിരുന്നു. ഇത് യോസഫ് ആയിരുന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഹോ സഹോദര, 1000 ആണ്ട് വാഴ്ചക്കാലം തുടങ്ങുന്നത് വരെ കാത്തിരിക്കുക. ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും. അവൻ യജമാനനെ എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നത് ശ്രദ്ധിക്കുക. ബാലൻ സഹോദരന്മാരോടുകൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. തന്റെ സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ട് അവൻ അപേക്ഷിക്കുകയായിരുന്നു. ഈ യഹൂദന്മാർ അവരുടെ കൈകളെ കൂപ്പിക്കൊണ്ട് എപ്രകാരം അവിടെ നിൽക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, 45-ാം വാക്യം ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വിട്ടുകളയരുത്. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ യോസഫിന് തന്നെ താൻ അടക്കുവാൻ വഹിയാതെ സഹോദര, അപ്പോഴാണ് പാപം മുദ്രയിടാൻ പോകുന്നത്, അവിശ്വാസം ചിഹ്നിച്ചു തരാൻ പോകുന്നത്. അവൻ കരയുകയും എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയും എന്ന് യോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കലുണ്ടായിരുന്നില്ല. എന്താകുന്നു ഇത്? അവന്റെ സ്വന്തം ഭാര്യ പോലും തിരികെ കൊട്ടാരത്തിലേക്ക് പോയി. ഹോ ദൈവമേ, യേശു അവനെ തന്നെ വെളിപ്പെടുത്തുന്നതിനായി തിരികെ വരുമ്പോൾ മണവാട്ടി മഹത്വത്തിലാകുന്നു. നാം അതിപ്പോൾ എടുക്കുന്നതാണ്. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. യോസഫൻ ഇനിയും കൂടുതലായി അടക്കുവാൻ വഹിയാതെ അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. കൊട്ടാരത്തിന് പിന്നിലായി ദൂരെ അവർ യോസഫ് കരയുന്നത് കേട്ടു. ഇപ്പോൾ ഇത് ക്രിസ്തു യഹൂദന്മാരുടെ അടുക്കൽ കണ്ടുമുട്ടുന്നതിന്റെ ഒരു മാതൃകയാണ്. അതായത് നമുക്കൊരവസരം കിട്ടുന്നതിനായി അവനവരെ അന്ധരാക്കിയിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ അവൻ വീണ്ടും അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇസ്രായേലിന്റെ പാപം തീർന്നിരിക്കും. യോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ യോസഫ് ആകുന്നു. യേശു എന്ത് പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മശീഹ ആകുന്നു. നിങ്ങൾ കുരിശിൽ തറച്ചവൻ ഞാനാകുന്നു. എന്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓ, എനിക്ക് ഒരു നിമിഷത്തേക്ക് ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് സെക്കറിയാവിന്റെ 12-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. എന്നോടൊപ്പം സെക്കറിയാവിന്റെ 12-ാം അധ്യായത്തിലേക്ക് തിരിക്കുക. ഒരുപക്ഷെ ഇത് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിനായി ഞാൻ സ്വല്പസമയം കൂടി എടുത്തുതിരിക്കാം. എന്നാൽ അത് ഞാൻ ആശിക്കുന്നില്ല. ഞാനിത് എടുക്കാൻ അത്രയധികം അധികമായി ആഗ്രഹിക്കുന്നു. സെക്കറിയാവ്, നമുക്ക് സെക്കറിയാവിന്റെ 12-ാം അധ്യായം എടുത്തിട്ട് അവൻ തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. സെക്കറിയാവ് 12:10.
Making into
ഇപ്പോൾ പാപത്തിന് മുദ്രയിടുകയാണ്. ശരി,
12:10
ശ്രദ്ധിക്കുക. അവനിവിടെ ഇപ്പോൾ ശേഷിപ്പുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് യെരുശലേമിന്റെ വളഞ്ഞു പിടിക്കപ്പെട്ടവരാണ്. മൃഗവും സൈന്യങ്ങളും മറ്റും എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവസാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇത് 1000 ആണ്ട് വാഴ്ചക്കാലത്തോടെ മിക്കവാറും അടുത്തിരിക്കുകയും 1000 ആണ്ട് വാഴ്ചക്കാലം ഉടനെ തന്നെ തുടങ്ങാൻ ഒരുക്കപ്പെടുകയുമാണ്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും എന്താണ് കൃപയുടെയും ആമേൻ, അത് അത്ഭുതകരമായ കൃപയാണ്. അത് യെരുശലേം നിവാസികളുടെ മേലും, അത് ദാനിയേലിന്റെ വിശുദ്ധ നഗരമാകുന്നു. കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച്
വിലപിക്കും.
ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. ശ്രദ്ധിക്കുക, യോസഫ് ചെയ്തതുപോലെ അവൻ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുമ്പോൾ എന്തൊരു വിലാപമായിരുന്നു. ശ്രദ്ധിക്കുക, അന്നാളിൽ യെരുശലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും. എനിക്ക് ആ പേരുച്ചരിക്കാൻ കഴിയുന്നില്ല. ഹദദ് രിമോൻ എന്നാകുന്നു. മെഗിദോ താഴ്വരയിലുള്ള ഹദദ് രിമോൻ ആകുന്നു. ദേശം കുലം കുലമായി വെവ്വേറെ വിലാപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകമായും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ കുലത്തിന്റെ ജനം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി കുലത്തിന്റെ ജനം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമേ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. അവർ അവന്റെ മുമ്പിൽ നിൽക്കുകയും അവർ കുരിശിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത അവരുടെ പ്രിയമേറിയവനായ യോസഫിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ അത്രമാത്രം അവരെ കുറിച്ച് തന്നെ ലജ്ജയുള്ളവരായിത്തീരും. അപ്പോൾ അവിടെ ഒരു മഹാവിലാപമുണ്ടാകും. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്താണെന്ന് അവർ അവനോട് ചോദിക്കും. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്നവൻ പറയും. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്, അത് പാപത്തിന്റെ അവിശ്വാസത്തിന്റെ മുദ്രയിടലാകുന്നു. അതിനുവേണ്ടിയാണ് അവൻ വരുന്നത്. അങ്ങനെ ദാനിയേലിന്റെ 70-ാമത്തെ ആഴ്ച എന്ന് പറയുന്നതാണ്. ശരി, അത് പാപത്തെ മുദ്രയിടാനാകുന്നു, അത് നീക്കിക്കളയുന്നതിന് വേണ്ടിയാകുന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ആദ്യത്തേത് എന്തായിരുന്നു? അതിക്രമത്തെ തടസ്സം ചെയ്യുകയായിരുന്നു, പിന്നെ പാപങ്ങളെ മുദ്രയിടാനുമായിരുന്നു. 3-ാമത്തേത് നിങ്ങൾ കുറിച്ചെടുക്കുന്നവർ എഴുതിക്കൊള്ളുക, അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യുക എന്നതാണ്. എന്റെ പക്കൽ 6 തിരുവെഴുത്തുകൾ ഇവിടെയുണ്ട്, എന്നാൽ ഇവിടെ ചൂടായ കാരണം ഞാനത് വിട്ടുകളയുകയാണ്. നാം അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കഴിയുന്നത്രയും അത് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങളെ ദീർഘനേരം നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യുന്നതിനാണ്. അകൃത്യം എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുകയാണ്. അത് അവർ കുരിശിൽ ചെയ്തതുപോലെയാണ്. അവൻ പ്രായച്ചിത്തം ചെയ്തിരിക്കുന്നു, എന്നാൽ അവരുടെ മേലത് അപേക്ഷിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്നാൽ അവർ അന്ധരാക്കപ്പെട്ടിരിക്കുകയും അതിനാൽ അവർക്കത് കാണുവാനും കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ അന്ധരാക്കപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞേക്കാം, ഒരുപക്ഷെ ഞാൻ അന്ധനായിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അന്ധനാണ്. അവർ അന്ധരായിരിക്കുന്നത് ദൈവം അവരെ അന്ധരാക്കിയിരിക്കുന്നതിനാലാണ്. എന്നാൽ നിങ്ങൾ അന്ധരായിരിക്കുന്നത് നിങ്ങൾ സ്വമനസ്സാലെ അന്ധരാക്കിയിരിക്കുന്നതിനാലാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തമില്ല. യേശു പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് വീണ്ടും സക്കരിയാവിന്റെ 13-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. പ്രായച്ചിത്തം ചെയ്യുന്നതിനെ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ആരെങ്കിലും ഇത് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ നോക്കിയായിരുന്നു. എന്നാൽ കർത്താവ് ഏതെങ്കിലും രീതിയിൽ അതെടുക്കുന്നതാണ്. അന്നാളിൽ ഡോക്ടർ സ്കോഫീൽഡിന്റെ അടിക്കുറിപ്പുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖണ്ഡികയിൽ അത് ശേഷിപ്പുള്ളവരാണ്, അതായത് മാനസാന്തരപ്പെടുന്ന ശേഷിപ്പുള്ളവരെ കുരിശിങ്കിലേക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്യുകയാണ്. അകൃത്യമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തുകൂടാ എന്ന് ശരിക്കും നല്ലതുപോലെ അറിയുന്ന എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. സെഖറിയാവിന്റെ 13-ാം അധ്യായം 1-ാം വാക്യത്തൊട്ട് നമുക്ക് തുടങ്ങാം.
അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അവിടെ ഒരു ഉറവ് തുറന്നിരിക്കും. നമുക്ക് മുമ്പോട്ട് തുടർന്ന് വായിക്കാൻ കഴിയും. നിങ്ങൾ അത് അടയാളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്കത് വായിക്കാമല്ലോ. എന്നാൽ 6-ാം വാക്യം തൊട്ട് 10-ാം വാക്യം വരെ വായിക്കാനായി ഞാനിവിടെ അടയാളപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, എങ്കിൽ നമുക്ക് 9-ാം വാക്യം വരെ ഇപ്പോൾ വായിക്കാം. എന്നാൽ അവനോട്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ, അവൻ എന്താണ് ഉത്തരം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. വാളേ, എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. ഇപ്പോൾ യേശു ഈ തിരുവെഴുത്ത് ഉദ്ധരിച്ചിരുന്നു. നോക്കൂ, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും. എന്നാൽ അടുത്ത കണ്ണികയെ നോക്കുക, അവൻ അത്രയും ഭാഗം മാത്രമേ ഉദ്ധരിച്ചിരുന്നുള്ളൂ. എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്തെ പറയുന്ന അടുത്ത വാക്കുകളെ ശ്രദ്ധിക്കുക, ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. എന്താകുന്നുവത്? അതിപ്പോൾ കടന്നു വരുന്നതായ ബെന്യാമിന്റെ കൂട്ടരാകുന്നു. ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും. ഇടയനെ വെട്ടുക, ഇസ്രയേൽ ആദ്യം ഇടയനെ വെട്ടുകയും ലോകത്തിന്റെ എല്ലായിടത്തേക്കും ആടുകൾ ചിതറിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ അന്ത്യനാളുകളിൽ ചെറിയവരുടെ നേരെ എന്റെ കൈനിരിക്കും. എപ്പോഴാണ്? അത് അകൃത്യങ്ങളുടെ പ്രായച്ചിത്തം ചെയ്യുമ്പോഴായിരിക്കും. ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. നമുക്ക് യെശയ്യാവിലേക്ക് തിരിക്കാം. യെശയ്യാവിന്റെ 66-ാം അധ്യായം. ഒരു നിമിഷത്തേക്ക് അത് വായിച്ചിട്ട് ദൈവം ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചും ഇസ്രായേലിനെ രക്ഷിക്കാൻ എത്ര നാൾ എടുക്കുമെന്നുള്ളതിനെ കുറിച്ചും എന്താണ് പറയുന്നതെന്ന് നോക്കാം. എത്ര പെട്ടെന്ന് അത് വരുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാവ് 66-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നിങ്ങൾ അത് മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൊള്ളാം. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. അതവരുടെ മസീഹയാണെന്ന് സിയോൻ കണ്ട ഉടനെ തന്നെ അവൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അത് പാപത്തിന് വേണ്ടി പ്രായച്ചിത്തവും അകൃത്യത്തിനും മലിനതയ്ക്കും വേണ്ടി പ്രായച്ചിത്തം നടത്തുമ്പോഴാണ്, ഹോ ദൈവമേ, അവർ ദുഷ്ടതയേറിയതും തെറ്റായതുമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. അവരുടെ അകൃത്യങ്ങൾക്കായി പ്രായച്ചിത്തം ചെയ്യപ്പെട്ടിരുന്നു. 4-ാമത്തേത് നിത്യനീതി വരുത്തുന്നതാകുന്നു. അവൻ വന്നതിന്റെ 4-ാമത്തെ കാര്യം അതായിരുന്നു. 4-ാമതായിട്ട് അവൻ എന്താണ് ചെയ്യാൻ വന്നത്? അത് നിത്യനീതി വരുത്തുകയാണ്. പാപത്തെ മുദ്രയിടാനും പ്രായച്ചിത്തം ചെയ്യാനും നിത്യനീതി വരുത്തുന്നതിനുമാകുന്നു. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നാം ആ സ്ത്രീയെയും മഹാസർപ്പത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നിടത്ത് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഇതേ തിരുവെഴുത്തുകളിൽ തന്നെ വരുന്നതാണ്. ഇത് കുറിച്ചെടുത്തിരിക്കുന്നുവെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവസാനിച്ചപ്പോൾ അവരെയും നമ്മയും ദോഷം പറയുന്ന സാത്താൻ അഗാധ കുഴിയിൽ മുദ്രയിടപ്പെടും. എപ്പോഴാണത്? അത് നിത്യനീതി വരുത്തുമ്പോഴാണ്. അവിടെ എന്തോ അതിന് അവസാനിക്കാൻ കഴിയില്ല. അധർമ്മത്തിന് കാരണമാക്കിയതെല്ലാം തീർന്നിരിക്കും. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യം ഒരു നിമിഷത്തേക്ക് നമുക്കെടുത്ത് വായിക്കാം. വെളിപാട് 20:13. ഹോ, എന്നോട് ക്ഷമിക്കണം. അത് വെളിപാടിന്റെ 1-3 വരെയാകുന്നു. അതിന്റെ തമ്മിൽ ഇടയിലുള്ള അടയാളത്തെ എന്റെ വിയർപ്പ് കണ്ണുകളിലേക്ക് എത്തിയിരിക്കുന്നതിനാൽ ഞാനത് കണ്ടിരുന്നില്ല. വെളിപാട് 20-ാം അധ്യായം നമുക്ക് നോക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു. അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും ആയിരം ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അത് നിത്യനീതി വരുത്തുവാനാകുന്നു. സാത്താൻ അഗാധത്തിലാകുന്നു. അവനത് ചെയ്യുമ്പോൾ ജനങ്ങളെ വഞ്ചിച്ചവനായ സാത്താനെ മുദ്രയിടുന്നു. നമുക്കിപ്പോൾ ഹബക്കൂക്കിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഹബക്കൂക്ക് രണ്ടാം അധ്യായം. ഇപ്പോൾ നാം അവൻ ഈ പാമ്പനെ എന്തിനാണ് അടച്ചു പൊട്ടി മുദ്രയിട്ടതെന്നും എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നും അവൻ മുദ്രയിട്ടതിന് ശേഷം ഉടൻ തന്നെ എന്ത് സംഭവിച്ചുവെന്നും നാം കാണാൻ പോവുകയാണ്. ഞാനിത് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അത് നമ്മെ ചില അറിവിലേക്ക് കൊണ്ടുവരുന്നു. ഹബക്കൂക്ക് രണ്ടാം അധ്യായം പതിനാലാം വാക്യം, അതാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശത്രു എടുത്തു കളയപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിന് അന്ത്യം വരികയും നിത്യനീതി കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്നു. സാത്താൻ അഗാധത്തിൽ മുദ്രയിടപ്പെടുകയും വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ പരിജ്ഞാനത്താൽ ഭൂമി നിറയുകയും ചെയ്യും. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അത് വരുന്നു സഹോദര, അത് വരുന്നു. സ്ത്രീകൾ മാന്യയും പുരുഷന്മാർ മാന്യന്മാരുമായിരിക്കും. ആമേൻ. കർത്താവിൻ പരിജ്ഞാനം ഭൂമിയിലും സമുദ്രത്തിലും ആകാശത്തിലും നിറയുമ്പോൾ ഓ എൻ ഹൃദയം ആ മധുര വിടുതലിനായി കരയുകയും ഞരങ്ങുകയും ചെയ്യുന്നു. അത് നമ്മുടെ യേശു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. ശരി, ആയിരം ആണ്ട് വാഴ്ചക്കാലം അതിനുശേഷം തുടങ്ങുന്നതാണ്. നഗരം പണിയപ്പെടുമ്പോഴായിരിക്കും ഈ ആയിരം ആണ്ട് വാഴ്ചക്കാലം വരുന്നത്. നാലാമത്തേത്, എന്റെ പക്കൽ ആറ് തിരുവെഴുത്തുകൾ കൂടിയുണ്ട്, എന്നാൽ നമുക്ക് എളുപ്പമാകാം. ഞാൻ തിരികെ വരുമ്പോൾ മറ്റുള്ള ഈ തിരുവെഴുത്തുകൾ എടുക്കുന്നതാണ്, എന്നാൽ ഇത് പൊതുവായ ഒരാശയം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അഞ്ചാമത്തേത്, ദർശനവും പ്രവചനവും മുദ്രയിടുവാനായിരുന്നു. ദർശനവും പ്രവചനവും മുദ്രയിടുവാനാണ് ആ ദൂതൻ വന്നിരുന്നത്. ഞാനിത് പറയുന്നതിനെ വെറുക്കുന്നു, എന്നാൽ ഏതോ ചില മഹാനായ എഴുത്തുകാരൻ എഴുതിയിരുന്നതിനെ ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു. ഇതെല്ലാം കൂടി കൂട്ടി കുഴയ്ക്കപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നുള്ളത് എത്ര മടയത്തരമാകുന്നു എന്ന് നിങ്ങളെ കാണിക്കുക മാത്രമാണ്. ഓ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറയാൻ അർത്ഥമാക്കിയിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ അത് അർത്ഥമാക്കിയില്ല. ഞാൻ വാസ്തവത്തിൽ അർത്ഥമാക്കിയില്ല. ഇല്ല, അത് അഭിഷേകം കൂടാതെ ഒരു മനുഷ്യനാണ്. ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു, അതായത് ഇവിടെ ദർശനവും പ്രവചനവും എല്ലായ്പ്പോഴും യഹൂദന്മാരുടെ സഭയ്ക്കാണ് അനുവദിച്ചിരുന്നത്. ദാനിയലിന്റെ സമയം തൊട്ട്, അതായത് ദാനിയൽ വന്നപ്പോൾ തുടങ്ങി, അവർക്കിനിയും ദർശനമോ അല്ലെങ്കിൽ പ്രവചനമോ ഉണ്ടായിരിക്കില്ല. കൂടാതെ ഇന്ന് അവർ ദർശനമെന്നും പ്രവചനമെന്നും പറയുന്നതായി കാര്യങ്ങളെല്ലാം പിശാചിന്റെ കാര്യങ്ങളാണ്. എന്നാൽ അവിടെ ഒരു ദർശനമോ പ്രവചനമോ എന്നൊരു കാര്യമേ ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. സഹോദര, ദാനിയലിന് ശേഷം അവിടെ ഡസനോളം പ്രവാചകന്മാർ വന്നിരുന്നു. അവിടെ യോഹന്നാൻ സ്നാപകനും യേശു ക്രിസ്തുവും ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ കൂടിയും പ്രവാചകന്മാരുണ്ടായിരുന്നു. അവിടെ ദർശനങ്ങളും ദൂതന്മാരും ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അതെങ്ങനെ പറയാൻ കഴിയും? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരു സ്വാർത്ഥമായ ഉദ്ദേശത്തോടെ എന്തെങ്കിലും ഒരു കാര്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് തള്ളിവിട്ടിട്ട് അതൊരു ചെറിയ സഭയുടെ ഉപദേശമായോ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമായിട്ട് ജനങ്ങൾക്ക് അതൊരു വാസ്തവികത ആക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ അവർ ഇതിനാൽ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. നാം ആരെങ്കിലും മനുഷ്യർ പറയുന്നതിനെ എടുക്കുന്നില്ല. അത് തെളിയിക്കുന്നതിനായി ഒരു തിരുവെഴുത്ത് പോലുമില്ല. അതിനാൽ എനിക്കതെങ്ങനെ എടുക്കാൻ കഴിയും? എങ്കിൽ മുദ്രയിടുക എന്നത് വാസ്തവമായും എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, അവൻ ദർശനത്തെയും പ്രവചനത്തെയും മുദ്രയിടാൻ വന്നിരുന്നു. ഇപ്പോൾ ദാനിയലിന്റെ പുസ്തകത്തിൽ നാം ഇതിനു മുമ്പായിരുന്ന സ്ഥാനത്തേക്ക് തന്നെ തിരികെ നമുക്ക് മറിക്കാം. ദാനിയലിന്റെ പുസ്തകത്തിൽ അവൻ എന്താണ് പറഞ്ഞിരുന്നതെന്ന് നാം കാണുന്നു. നമുക്ക് ദാനിയലിന്റെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇപ്പോൾ നാം ദാനിയൽ പന്ത്രണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിപ്പോൾ തുടങ്ങാം. എന്നാൽ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അതിന്റെ ഒന്നാം വാക്യം തൊട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം വാക്യം തൊട്ട് നാലാം വാക്യം വരെ നമുക്കിപ്പോൾ വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മിഖായൽ എഴുന്നേൽക്കും. ഇപ്പോൾ ഇത് അന്ത്യസമയത്താണ്. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കാഷ്ടകാലമുണ്ടാകും. അപ്പോഴാണ് എതിർക്രിസ്തുവായ ഈ ആദ്യത്തെ മുദ്രയുടെ സവാരിക്കാരൻ പോകാൻ തുടങ്ങുന്നതും സംഭവിക്കുകയും ചെയ്യുന്നത്. ഈ കാലം വരെ അത് തീത്തൂസ് യെരുശലേം പിടിച്ചടക്കിയപ്പോഴുള്ള സമയമല്ല, അത് വെറും ഒരു സ്ഥലം മാത്രമായിരുന്നു. എന്നാൽ വരുവാനിരിക്കുന്ന ആ പ്രഭുവായ എതിർക്രിസ്തു വരുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. ഹാലലൂയ. നിന്റെ ജനമായ ഇസ്രായേൽ ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അത് തീത്തൂസ് യെരുശലേമിന്റെ മതിലുകൾ പിടിച്ചടക്കിയപ്പോൾ ഇതെങ്ങനെ ലോകത്തിൽ സംഭവിക്കാൻ കഴിയും? അതിന് കഴിയുകയില്ല. അവൻ അന്ത്യസമയത്തെ പുനരുദ്ധാനത്തിന്റെ സമയത്തെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് ശരിയല്ലേ? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ശ്രദ്ധിക്കുക, യഥാർത്ഥവും സത്യവുമായ മുദ്രയിടൽ ഇതാ ഇവിടെയാകുന്നു. നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. എന്താകുന്നു ഇത്? ഓ ഹാലലൂയ. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ ജനങ്ങളെ? യേശുക്രിസ്തുവിന്റെ വെളിപാടും അവന്റെ ശക്തിയും അവന്റെ അന്ത്യസമയത്തെ വരവും ഈ സമയം വരെയും മുദ്രയിട്ടിരിക്കുന്നു. അതാണ് അവൻ ചെയ്യുന്നതിനായി വന്നത്. അത് വേദപണ്ഡിതന്മാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. ഈ മുദ്രയിടലിനെ പ്രവാചകന്മാർ ഇനിയും ഇല്ലെന്നും മറ്റുമുള്ള കാര്യത്തിൽ അവർ പിന്മ സമയങ്ങളിൽ അപേക്ഷിക്കുന്നതിന് യാതൊരു അത്ഭുതവുമില്ല. അത് വെള്ളത്തെ പിടിച്ചു വെക്കുന്നില്ല. എന്നാൽ ഈ ദർശനം ഇപ്പോൾ വരെയും മുദ്രയിട്ടിരിക്കുന്നു. അവിടെയാണ് ഞാൻ എന്റെ വിശ്വാസത്തെ വെക്കുന്നതും. അതായത് ദൈവം ഈ 70 ആഴ്ചവട്ടത്തെ വെളിപ്പെടുത്തി തരും. ആമേൻ. മുദ്രയിടുക, അവൻ പറഞ്ഞു, അന്ത്യകാലം വരെ. ഈ വചനങ്ങളെ അടച്ച് അന്ത്യകാലം വരെ ഈ പുസ്തകത്തിന് മുദ്രയിടുക. എന്താണ് അവൻ ചെയ്തത്? ദർശനവും പ്രവചനവും മുദ്രയിട്ടു. ദാനിയേൽ ഈ കാര്യങ്ങളെ പ്രവചിച്ചിരുന്നു. അവനൊരു ദർശനത്തിൽ ഇത് കണ്ടിരുന്നു. അങ്ങനെ ദൂതൻ ദർശന മുദ്രയിടുന്നതിനും പ്രവചന മുദ്രയിടുന്നതിനുമായി കടന്നു വന്നു. അവർക്കത് വായിക്കാൻ കഴിയും, എന്നാൽ അന്ത്യസമയം വരെ ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അന്ത്യകാലം, എന്താണ് അന്ത്യകാലം? എഴുപതാമത്തെ ആഴ്ചവട്ടത്തിന്റെ അവസാനം തന്നെ തന്നെ സ്വയം ദൈവമാക്കുന്ന എതിർക്രിസ്തുവായ പ്രഭു ഈ സമയത്ത് വെളിപ്പെട്ടിരിക്കും. ആ സമയം വരെ ഇത് മുദ്രയിട്ടിരിക്കുന്നുവെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ദാനിയേൽ അതിൽ കൂടെ കടന്നിരുന്നു. ഇത് ദാനിയേലിന്റെ അവസാനത്തെ അധ്യായമാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് സഹോദരി സിംസൺ എന്നോട് പറഞ്ഞിരുന്നു, സഹോദരൻ ബ്രൺഹാം, ഞാൻ ദാനിയേലിന്റെ പുസ്തകം മുഴുവനും വായിച്ചു. ഞാനിത് വായിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴാണ് നിർത്തിയതെന്ന് അത് തീർന്നപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെയാകുന്നു സഹോദരി സിംസൺ. നിങ്ങൾ അവിടെ ഇരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യാതൊന്നും പിന്തുടർന്നുകൊണ്ട് പറഞ്ഞില്ല. ഞാൻ മിണ്ടാതിരുന്നു. കാരണം ഒരുപക്ഷെ ഞാനിതിൽ കടക്കുന്നതാണെന്ന് ഞാൻ ഓർത്തു. എന്നാൽ നദിക്കരയിൽ വെച്ച് ദാനിയിൽ കണ്ട ദർശനം അന്ത്യകാലം വരെ മുദ്രയിടപ്പെട്ടു. അത് ഞാൻ മുൻപോട്ട് തുടർന്നിട്ട് അതിവിടെ വായിക്കട്ടെ. എന്നാൽ നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ഞാനും വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേലെന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റ് രണ്ടാൾ, ഒരുവൻ നദീതീരത്ത് ഇക്കരയും മറ്റവൻ നദീതീരത്ത് അക്കരയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. നമുക്കത് കൃത്യമായും കിട്ടുന്നതാണ്. കാലവും കാലങ്ങളും കാലാർത്ഥവും ദാനിയേലിന്റെ 70 ആഴ്ചവട്ടത്തിൽ നാം കടക്കുമ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോഴാണ് മർമ്മം വെളിപ്പെടാൻ പോകുന്നത്. ശരി, കാലവും കാലങ്ങളും കാലാർത്ഥവും. അവൻ എന്നത് ഇവിടെ വ്യക്തിപരമായ സർവനാമമാണ്. ഇത് എതിർക്രിസ്തുവാണ്. അവൻ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാക്കും. അപ്പോഴാണ് അവൻ ആഴ്ചവട്ടത്തിന്റെ മധ്യയെ നിയമം തകർക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും. ആമേൻ. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തെ കടച്ചും മുദ്രയിട്ടുമിരിക്കുന്നു. ഹോ, നിങ്ങളിത് മറക്കരുത്. അന്ത്യകാലത്തേക്ക് വരെയാണ് പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന ചെയ്യും. ദുഷ്ടന്മാർ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. അന്ത്യകാലത്തെ സന്ദേശം ഇത് വെളിപ്പെടുത്തും. അത് അവസാനത്തെ സഭാകാലഘട്ടമാണ്. സ്തോത്രം, അവിടെയാണ് നിങ്ങൾ. ഹോ ദൈവമേ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നെ കുലുക്കി കളയുന്നു. ഇത് മർമ്മമാകുന്നു. സഭാലോകം കണ്ണടച്ച് ഇത് അസംബന്ധമാണെന്ന് പറഞ്ഞ കാര്യങ്ങളാകുന്നു. യേശുക്രിസ്തു ആരായിരുന്നു എന്ന മർമ്മമാകുന്നു. മൂന്നാമത്തെ ഒരു വ്യക്തിയല്ല, രണ്ടാമത്തെ വ്യക്തിയല്ല, മൂന്നാമത്തെ വ്യക്തിയല്ല, എന്നാൽ ദൈവമായ വ്യക്തിയാകുന്നു. ദൈവത്തിന്റെ മറ്റുള്ള ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെടും. കാരണം അന്ത്യകാലത്തെ തലമുറയ്ക്ക് ഇത് വെളിപ്പെടുത്തി തരുമെന്ന് ഈ പുസ്തകത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു. യേശു മസീഹ ആയിരിക്കെ യഹൂദന്മാർക്ക് കാണാൻ കഴിയാത്തതുപോലെ അവർക്കും ഇത് സെമിനാരികളിലോ സ്കൂളുകളിലോ സഭാ സംഘടനയിലോ കാണാൻ കഴിയുകയില്ല. നിങ്ങൾ ഭ്രാന്തരാണെന്ന് അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. നിങ്ങൾ മൂഢനാണെന്ന് അവർ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നിങ്ങൾ അവരോടുകൂടെ കൊക്കാത്തത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതിൽ അത്ഭുതമില്ല. കാരണം ഒരു ശക്തിയും ഒരു ദർശനവും അതിന് പിന്നിലുണ്ട്. അത് ദൈവത്തിന്റെ വചനം സഭയെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനും വീട്ടിലേക്ക് തിരികെ പോകുന്നതിനുമായി വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാകുന്നു. അതെ, പലരും പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. തീർച്ചയായും ഇപ്പോൾ വെളിപ്പെടാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇന്നത്തെ സഭകളെ നോക്കുക. ഇതിവിടെയാകുന്നു. ഇത് വേദനിപ്പിക്കില്ലെന്ന് ഞാൻ ആശിക്കുന്നു, എന്നാൽ എനിക്കിത് പറയേണ്ടതായിട്ടുണ്ട്. അന്നാളിൽ അവിടെ ഒരു എതിർ ക്രിസ്തുവിന്റെ ഉയർച്ചയുണ്ടാകും. ഓർക്കുക, നാം അത് മുദ്രകളിൽ എടുക്കുമ്പോൾ എതിർ ക്രിസ്തു ഈ മുദ്രകളിൽ കൂടെ സവാരി ചെയ്യുന്നു. വരുവാനിരിക്കുന്ന പ്രഭു എന്ന് ദാനിയൽ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യാനായി അവൻ, അതായത് യേശു, ഛേദിക്കപ്പെടും. എന്നാൽ വരുവാനിരിക്കുന്ന പ്രഭു മ്ലേച്ഛത്തിനാൽ ശൂന്യമാക്കാൻ ഇടയാക്കും. അത് തീത്തുസിൽ കൂടെ റോം ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് റോമിൽ നിന്നും ഒരു പ്രഭുവായിട്ട് വന്ന് അത് ചെയ്യും. അവൻ അന്ത്യകാലത്ത് വെളിപ്പെടും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ സ്വയം അവനെ തന്നെ ദൈവമെന്ന് നടിക്കും എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൽ മുന്നറിയിക്കുന്നു. നമുക്ക് രണ്ട് തെസലോനിക്കരിലേക്ക് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനങ്ങൾ കിട്ടും. രണ്ട് തെസലോനിക്കരുടെ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം. രണ്ട് തെസലോനിക്കരുടെ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം തൊട്ട് നമുക്ക് നോക്കാം. അതിന്റെ ഏഴാം വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് സംസാരിക്കുകയാണ്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം, മാത്രം വേണം. ഇവിടെ അവൻ ആരാകുന്നു? ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാകുന്നു. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. എപ്പോഴാണ് അത്? പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റപ്പെടുന്ന സമയത്താകുന്നു. അതിപ്പോൾ മാറ്റപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് മാറ്റപ്പെടാൻ പോകുന്നത്? സഭയെ അവനോടൊപ്പം എടുത്തുകൊണ്ടു പോകുന്നതിനാണ്. വെളിപ്പെട്ടു വരും. പൗലോസ് പ്രേരണയാൽ സംസാരിക്കുകയാണ്. അവനെ കർത്താവ് യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കും. അത് ദുഷ്ടനെയാണ്. തീർച്ചയായും അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഞങ്ങളാണ് ഏറ്റവും വലിയ സഭ. ഞങ്ങൾക്കിതുണ്ട്, ഞങ്ങൾക്കതുണ്ട്. നിങ്ങളെല്ലാവരും തമ്മിൽ ഒരുമിച്ച് കൂടി സംഘടിക്കുക. ഞങ്ങളാണ് ഏറ്റവും വലുത്, ഞങ്ങളാണ് ഏറ്റവും വലിയത് എന്നിങ്ങനെയുള്ള വ്യാജമായ കാര്യങ്ങളാണ്.
Because they received not all the love of the truth that they might be saved. And for this
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കോണം സത്യത്തെ സ്നേഹിച്ചുകൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും.
സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഹോ ദൈവമേ, ഇപ്പോൾ പൗലോസ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ മുദ്ര വെളിപ്പെടുന്ന സമയമാണ്. അവന്റെ ആത്മാവും അവന്റെ പേരും അവന്റെ കൃപയും മറ്റുള്ള ഈ വലിയ മർമ്മങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ സഭ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതിനായുള്ള ഉദ്ദേശത്തിനാകുന്നു. പരിശുദ്ധാത്മാവിന്റെ വർഷിക്കലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് അവൻ ഈ അന്ത്യകാലത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് അവസാനത്തേത് നോക്കുന്നതിനായി സമയമുണ്ടോ? ആറാമത്തേത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതാകുന്നു. ഹോ ദൈവമേ, ഇവിടെ ഇതാ ഒന്നുകൂടി അവസാനത്തെ കാര്യം അവൻ ചെയ്യുന്നത് എന്താണ്? ഇവിടെ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് ദാനിയേലിലേക്ക് പോയി കണ്ടുപിടിക്കാം. 70 ആഴ്ചകളാണ് ഈ സമയത്ത് എന്താണ് പൂർത്തിയാകാനുള്ളത്? ശരി, അതിക്രമത്തെ തടസ്സം ചെയ്ത് അത് ജനങ്ങളുടെ അതിക്രമങ്ങളായിരുന്നു. പാപങ്ങളെ മുദ്രയിടുവാനും അത് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും യഹൂദന്മാർക്ക് വേണ്ടിയാണ്. ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അന്ത്യകാലം വരെ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതാണ് അവന്റെ വരവിന്റെ 6 മടങ്ങായുള്ള ഉദ്ദേശം. ഇപ്പോൾ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതാകുന്നു. ഉപദേഷ്ടാക്കളായ നിങ്ങളിൽ പലർക്കും ഇതൊരു സ്വല്പം വിചിത്രമായി തോന്നിയെന്നിരിക്കാം. എന്നാൽ ഒരു നിമിഷം കാത്തിരുന്നുകൊണ്ട് ഇതെങ്ങനെയാണ് ആയിരിക്കുന്നതെന്ന് നോക്കുക. ഇത് അഭിഷേകമാണ്, ഒരു മനുഷ്യന്റെ അല്ല. യേശു അഭിഷിക്തനായിരുന്നു, അത് ശരിയല്ലേ? ദൈവം പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ അഭിഷേകം ചെയ്തുവെന്ന് അപ്പസ്തോല പ്രവൃത്തികൾ പറയുന്നു. അവൻ നിങ്ങളുടെ നടുവിൽ രോഗികളെ സുഖപ്പെടുത്തുകയും മറ്റു നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോയിരുന്നു. യേശു അഭിഷിക്തനായിരുന്നു, അവൻ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥമാകുന്നു, അത് ശരിയല്ലേ? എന്നാൽ ഇവിടെ ഈ അന്ത്യകാലത്ത് അവന് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിപരിശുദ്ധമായത് എന്താണ്? എന്റെ കാഴ്ചയിൽ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഉപയോഗിക്കുന്ന മന്ദിരമാണ്. അപ്രകാരം ഞാൻ വിശ്വസിക്കുകയും തിരുവെഴുത്തുകളാൽ എനിക്കത് തെളിയിക്കാനും കഴിയും. എനിക്കത് എങ്ങനെയാണ് കിട്ടിയതെന്ന് ശ്രദ്ധിച്ചു കാണുക. യെഹെസ്കേലിന്റെ 4-ാം അധ്യായത്തിൽ അത് വിശദീകരിച്ചിരിക്കുന്നു. അല്ല, 43-ാം അധ്യായത്തിന്റെ 1-6 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് പോയിട്ട് 1000 ആണ്ട് കാലത്തെ എപ്രകാരം ചിത്രീകരിച്ചിരിക്കുകയും എങ്ങനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു എന്ന് കാണാം. യെഹെസ്കേലിന്റെ 43-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് ഭാഗം നാം വായിച്ചിട്ട് 1000 ആണ്ട് കാലത്തെ അഭിഷേകത്തിൽ എന്താണ് അവൻ ചെയ്യുന്നതെന്ന് കാണാം. യെഹെസ്കേൽ 43-ന്റെ 1-6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ കുറിച്ചെടുക്കുന്നവർക്ക് യെഹെസ്കേലിന്റെ 43-ാം അധ്യായമാകുന്നു. ഇത് മുഴുവനും നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വായിക്കാൻ കഴിയുന്നതാണ്. അതിന്റെ ശേഷം ഇപ്പോൾ ശ്രദ്ധിക്കുക, 1000 ആണ്ട് കാലത്ത് നിർമ്മിക്കപ്പെടേണ്ടതായ മന്ദിരത്തിന്റെ വിവരണമാണ്. യെഹെസ്കേൽ 40-ാം അധ്യായം തൊട്ട് 44-ാം അധ്യായം വരെ 1000 ആണ്ട് കാലത്ത് ഈ ഭൂമിയിൽ മന്ദിരം പ്രതിഷ്ഠിക്കുന്നതാണ് എന്ന് ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ കഴിയും. യഹോവയുടെ മഹത്വം അതിനെ നിറയ്ക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളുമാകുന്നു. 43-ാം അധ്യായം 1-6 വരെ ഈ മന്ദിരത്തെ വിശദീകരിക്കുക മാത്രം ചെയ്യുന്നു. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ആ പുരുഷൻ എന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇത് 1000 ആണ്ട് വാഴ്ചക്കാലത്തേക്ക് ആലയത്തെ അഭിഷേകം ചെയ്യുകയാണ്. ലേവി പുസ്തകത്തിൽ ശ്രദ്ധിക്കുക, ലേവി പുസ്തകത്തിൽ ഇതെപ്രകാരമാണ് സമർപ്പണം ചെയ്തിരപ്പെട്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുക. നാം ലേവി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ മോശ ആലയത്തെ അഭിഷേകം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. നാം ഇതിലായിരിക്കുമ്പോൾ അതിലേക്ക് കടക്കാം, നമുക്ക് അത്രയും അധികം സമയമുണ്ടല്ലോ. ലേവി പുസ്തകം 8-ാം അധ്യായത്തിൽ മോശ ആലയത്തെ അഭിഷേകം ചെയ്തതിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഹോ, ഈ തിരുവെഴുത്തുകളെ തിരുവെഴുത്തുകളോട് താരതമ്യപ്പെടുത്തി നോക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ നാം എന്താണ് നോക്കുന്നതെന്നും നാം എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്കൊരാശയം കിട്ടും. അതിനുവേണ്ടി നാം അപ്പോഴും ഇപ്പോഴും തിരുവെഴുത്തുകളെ ഉപയോഗിക്കുന്നുവെന്ന് ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ലേവ്യ പുസ്തകം 8-ാം അധ്യായം, ഞാനിവിടെ 10-ാം വാക്യം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 8:10 നമുക്ക് നോക്കാം. മോശ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിനുള്ളിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തളിച്ചു. യാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അവൻ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിലായിരുന്നപ്പോൾ ആരാധനയുടെ കൂടാരത്തെ വിശുദ്ധീകരിക്കുകയും അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അത് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ഇരിപ്പിടത്തെ കൂടാരത്തിലെടുത്തപ്പോൾ ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകത്തിൽ നാം അതിന്റെ സമർപ്പണവും എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോൾ നോക്കിക്കാണാം. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം തൊട്ട് തുടങ്ങാം.
As the trumpets and the singers were to make one sound to be heard, the praising and thanksgiving of the Lord, and when they lifted up their voices with the trumpet and the cymbals,
കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘ നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. അഭിഷേകം ചെയ്യപ്പെടേണ്ടതായ മന്ദിരത്തിലേക്ക് ദൈവം സ്വയമായി ഇറങ്ങി വന്നിട്ട് അവനെ തന്നെ ജനങ്ങൾക്ക് കടന്നുവന്ന് ആരാധന ചെയ്യുന്നതിനായി കൊടുത്തു. അതുകൊണ്ട് അത് നിന്റെ വിശുദ്ധ സ്ഥലം എന്നല്ല, എന്നാൽ അതിപരിശുദ്ധമായത് അഭിഷേകം ചെയ്യുന്നതിനാകുന്നു എന്നാണ്. അങ്ങനെ പുതിയ യെരുശലേമാണ് അതിവിശുദ്ധമായത് എന്ന് നാം കാണുന്നു. അതുകൊണ്ട് അഭിഷേകം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്ന പുതിയ യെരുശലേമിന്മേലാണ് ചെയ്യപ്പെടുന്നത്. അഭിഷേകം അവരുടെ മേലായിരിക്കും. സെറുബ്ബാബേൽ അവന്റെ മന്ദിരത്തെ അത് വീണ്ടും പണിതിട്ട് സമർപ്പിച്ചപ്പോൾ അത് വീണ്ടും അഭിഷേകം ചെയ്യപ്പെട്ടില്ല. കാരണം അത് അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും പിന്നെ അത് ഇടിച്ചു കളയപ്പെടുകയും അതിനുശേഷം വീണ്ടും നിർദ്ദേശങ്ങൾ കൊടുക്കപ്പെടുകയുമായിരുന്നു. നാശം അതിനുമേൽ വന്നു കഴിഞ്ഞിരുന്നു. അത് പണിയുന്നതിനായി വീണ്ടും നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിരുന്നതിനാൽ അതിന് ഇനിയും ഒരു അഭിഷേകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അതൊരു വട്ടം അഭിഷേകം ചെയ്ത് കഴിഞ്ഞിരിക്കെ അത് തുടരുകയും ഈ സമയം വരെ അഭിഷേകം തുടർന്നു കൊണ്ടുപോയിക്കുമിരിക്കുന്നു. എന്നാൽ ദൈവം 1000 ആണ്ട് കാലത്തെ മന്ദിരം ഉയർത്തുമ്പോൾ അവൻ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യും. നിന്റെ പരിശുദ്ധമായതെന്നല്ല, എന്നാൽ അതിപരിശുദ്ധമായത് എന്നാണ്. എന്നാൽ രാജാവ് തന്റെ സിംഹാസനം 1000 ആണ്ട് കാലത്തേക്ക് എടുക്കുമ്പോൾ സ്തോത്രം, അതിപ്പോൾ തീർന്നു കഴിഞ്ഞിരിക്കും. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നതാണ് അവസാനമായി സംഭവിക്കുന്ന കാര്യം. മന്ദിരം പ്രതിഷ്ഠിക്കുമ്പോൾ പുനരുത്ഥാനം വരികയും യഹൂദന്മാർ തിരികെ വന്നിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവും അവന്റെ മണവാട്ടിയും വന്നിരിക്കുന്നു. യഹൂദന്മാരായ 144,000 പേർ മുദ്രയിടപ്പെട്ടിരിക്കുകയും 1000 ആണ്ട് വാഴ്ചക്കാലം സ്ഥാപിക്കപ്പെടുകയുമാകുന്നു. അതിപരിശുദ്ധമായത് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു അഭിഷേകം ഉണ്ടായിരിക്കും. വിശുദ്ധവും അതിവിശുദ്ധവും അതിവിശുദ്ധവുമാകുന്നു. അതിവിശുദ്ധ സ്ഥലമാണ് കെരുവുകളുടെ മധ്യേ ദൈവം വസിച്ചിരുന്ന തിരുനിവാസ സ്ഥാനം. എന്നാൽ ഈ പ്രാവശ്യം ക്രിസ്തു തന്റെ മേൽ അഭിഷേകവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കും. അവർക്കവിടെ സൂര്യന്റെ ആവശ്യമില്ല, കാരണം കുഞ്ഞാട് നഗരത്തിന്റെ മധ്യ വെളിച്ചമായിരിക്കും. വൃദ്ധനായ അങ്കിൾ ജിം പറയാറുള്ളത് പോലെ ആ നഗരത്തിൽ സൂര്യാസ്തമയം ഉണ്ടായിരിക്കില്ല, ഒരിക്കലും ഉണ്ടായിരിക്കില്ല, കാരണം അഭിഷിക്തനായ ക്രിസ്തു അവിടെ വെളിച്ചമായിരിക്കും. അങ്ങനെ രാജാവ് വന്ന് തന്റെ സിംഹാസനത്തെ 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ടെടുക്കും. യിരെമ്യാവ് 3:12-18 ഉൾപ്പെട്ടതാകുന്നു. നമുക്കത് വായിക്കാം. യിരെമ്യാവിന്റെ 18 ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, 12 യിരെമ്യാവിന്റെ 12 അതിന്റെ ക്ഷമിക്കണം യിരെമ്യാവിന്റെ 3 യിരെമ്യാവ് 3 എന്ന് ഞാനിവിടെ കുറിച്ചിരിക്കുന്നുണ്ട്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയും എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ തിരുവെഴുത്തുകളെ കുറിച്ചെടുക്കുകയും ചെയ്തു. യിരെമ്യാവ് 3:12-18 അതിൽ ഉൾപ്പെടുന്നത് നമുക്ക് വായിക്കാം. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങിവരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിന് കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ എല്ലാ ദേശത്തും അവർ അതാണ് ചെയ്തത്. നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. മടങ്ങി വരുവീൻ, ഇത് ശ്രദ്ധിക്കുക. വിശ്വാസത്യാഗിനികളായ മക്കളെ, മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ അന്യജാതികൾക്കൊരവസരം കൊടുത്തിരുന്നതിനാൽ അവരുടെ കണ്ണുകൾ അടച്ചിരുന്നു. എന്നാൽ നിങ്ങൾ മടങ്ങി വരിക, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുവനെയും വംശത്തിൽ രണ്ടുപേരെയും വീതമെടുത്ത്. യഹൂദന്മാർ എന്ന് സ്വയം അവരെ തന്നെ വിളിക്കുന്നവർ പോകയില്ല, എന്നാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടർ അതിലേക്ക് പോകും. യോസഫിന്റെ മുമ്പിൽ കടന്നു വരുന്നതായ ആ ബെന്യാമീന്റെ കൂട്ടം, രാജ്യത്തെല്ലായിടത്തു നിന്നുമുള്ള ആ കൂട്ടറിൽ നിന്നും ഒരുവനെ പട്ടണത്തിൽ നിന്നും വംശത്തിൽ നിന്നും എടുക്കും. എന്നിട്ട് സിയോനിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അതുണ്ടാകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. അവൻ അവിടെ ഉണ്ടായിരിക്കും. നോക്കൂ, സകല ജാതികളും അവിടേക്ക്, ഹല്ലേലൂയ, യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. അത് നഗരം അഭിഷേകം ചെയ്യപ്പെടുമ്പോഴായിരിക്കും. അപ്പോഴാണ് പുതിയ യെരുശലേം അഭിഷേകം ചെയ്യപ്പെടുന്നത്. നഗരങ്ങളുടെ എല്ലാ രാജ്യങ്ങളും വെളിപാടിന്റെ 22 എഴുതിയിരിക്കുന്നു, രാത്രിയിൽ അതിന്റെ ഗോപുരങ്ങൾ അടയുകയില്ല, കാരണം അവിടെ രാത്രി ഉണ്ടായിരിക്കില്ല. ഭൂമിയിലെ രാജാക്കന്മാർ അവരുടെ മഹത്വവും ബഹുമാനവും ആ നഗരത്തിലേക്ക് കൊണ്ടുവരും. മതിലിന്റെ പണി സൂര്യകാന്തവും ചുവപ്പ് കല്ലുമാകുന്നു. അത് 12 രത്നമാകുന്നു. ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ള 12 ഗോപുരമാകുന്നു. അവിടെ മെഴുകുതിരിയുടെ ആവശ്യമില്ല. അവിടെ ഇനിയും സൂര്യൻ പ്രകാശിക്കുകയില്ല, കാരണം നഗരത്തിന് മധ്യേ കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. അവൻ തന്റെ ജനങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കും. അവിടെയുള്ള ജീവജല നദിക്ക് ഇക്കരയും അക്കരയും 2 ജീവവൃക്ഷമുണ്ട്. അത് ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ആ അഭിഷിക്തനാണ് വരുന്നത്. ആ വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ എടുത്തു നോക്കാം. ഓ, നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു നിമിഷത്തേക്ക് യെശയ്യാവ് 65 തിരിക്കാം. ഇത് വിട്ടുപോകുന്നത് നല്ലതാണ്, ഇത് വിടുന്നത് നല്ലതാണ്. കുറച്ച് ചൂടാക്കുവാനിടയുണ്ട്, എന്നാൽ നമുക്ക് മുമ്പോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കാം. യെശയ്യാവ് 65 എന്താണ് ആ സമയത്ത് നടക്കുമെന്ന് ഇതിനെ നമുക്ക് ശ്രദ്ധിക്കാം. പാപിയായ സ്നേഹിത, നിനക്കത് വിട്ടുകളയുന്നത് സഹിക്കാമോ എന്ന് സ്വയം നിന്നോട് തന്നെ ചോദിക്കുക. യെശയ്യാവ് 65:17 വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതായിരം ആണ്ട് കാലത്ത് അതിവിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുമ്പോഴാണ്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരുശലേമിനെ സൃഷ്ടിക്കുന്നു, ഞാൻ യെരുശലേമിനെ സൃഷ്ടിക്കുന്നു. അത് പുതിയ യെരുശലേമാകുന്നു, ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. എന്താണ് അഭിഷേകം? അത് യഹോവയുടെ ആനന്ദമാകുന്നു. ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും രാജാവ് സിംഹാസനത്തിൽ രാജകീയ പ്രതാപത്തോടെ നിത്യമായ സിംഹാസനത്തിൽ നിത്യമായ ജനങ്ങളോടുകൂടെ നിത്യാനന്ദത്തോടെ നിത്യമായ നഗരത്തിൽ വാഴും. ഓ ദൈവമേ, ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായാലും ശപിക്കപ്പെട്ടവനെന്നെ വരൂ. അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അത് നിങ്ങൾ മരിക്കുകയും പിന്നെ നിങ്ങളുടെ മകനതെടുക്കുകയും ചെയ്യും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃദ്ധന്മാർ തന്നെ അവരുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃദ്ധാധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരമരുളും. അത് കെരൂബിന് പിന്നിൽ നിന്നുള്ള മഹത്വമേറിയ അഭിഷേകമാണ്. ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾക്കിത് വിട്ടുകളയാൻ കഴിയുമോ? ഇല്ല. നേരെ ഇതിലേക്ക് തന്നെ വീണ്ടും തിരിക്കുക. യെശയ്യാവ് 11:1-9 വാക്യങ്ങളിൽ വീണ്ടും അത് പറയുന്നു. അന്ത്യകാലത്ത് സ്ത്രീകൾ ഏത് രീതിയിൽ നടക്കുമെന്നുള്ളതിന്റെ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് അവൻ വീണ്ടും എന്താണ് ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. യെശയ്യാവ് 11:1, എന്നാൽ യിശയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നാരാണ് വന്നിരുന്നത്? ക്രിസ്തുവായിരുന്നു അവന്റെ വേരുകളിൽ നിന്ന് വന്നിരുന്നത്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോഹം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായപാലനം ചെയ്തു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമി അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, അത് ആടാകുന്നു. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കിൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അത് പുതിയ യെരുശലേമാകുന്നു, ആ പുതിയതായത് അതാകുന്നു. കൊമ്പ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ദാവീദിന്റെ കൊമ്പാകുന്നു. അവൻ കൊമ്പും വംശവും രണ്ടുമാകുന്നു. ഇതിനുശേഷം മണവാട്ടി പ്രത്യക്ഷമാകുന്നു. 70 ആഴ്ചവട്ടങ്ങൾക്ക് ശേഷം മണവാട്ടി വെളിപാടിന്റെ 19:1-16 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യക്ഷമാകുന്നു. അവളവളുടെ മണവാളനായ ശക്തനായ രാജാവിനോട് കൂടെ വരുന്നു. ഹോ ദൈവമേ, ഇത് മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും ഇതിന്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഇതിനുശേഷം മണവാട്ടി വരുന്നത് ഇവിടെയാണ്. 1000 ആണ്ട് കാലം തയ്യാറായതിനു ശേഷം ക്രിസ്തു തന്റെ മണവാട്ടിയോട് കൂടെ തിരികെ വരുന്നു. ശരി, 19:1-16 വരെ. അനന്തരം ഈ ക്ലേശങ്ങൾക്ക് ശേഷം, കഷ്ടങ്ങൾക്കും മുദ്രകൾക്കും ബാധകൾക്കും സാത്താനെ തള്ളിക്കളഞ്ഞതിനു ശേഷം, 1000 ആണ്ട് കാലം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം, ശ്രദ്ധിക്കുക, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹാലലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളത്. അവൻ പിന്നെയും ഹാലലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അത് വേശ്യായ സഭയാണ്. അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹാലലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും, ശ്രദ്ധിക്കുക സഭയെ, നിങ്ങൾ ഇവിടെയാകുന്നു. 3-ാമത്തെ അധ്യായത്തിൽ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇത് അവൾ വരുന്നു. ഇപ്പോൾ 6-ാം വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹാലലൂയ, സർവശക്തിയുമുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് മേറ്റിരിക്കുന്നു. ഹാലലൂയ, ശ്രദ്ധിക്കുക, കുഞ്ഞാടിന്റെ കല്യാണം ഇപ്പോൾ വരുന്നു. ഇവളതാ വരുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുമല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഇതാ മണവാളനും മണവാട്ടിയും രണ്ടുപേരും വരുന്നു. അവൾക്ക് ശുദ്ധവും ശുഭവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരുന്നു. ആ വിശുദ്ധ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹപ്രത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക, യേശുവിന്റെ അതായത് ക്രിസ്തുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഹോ ദൈവമേ, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. അവൻ എന്തായിട്ടാണ് കിരീടം ധരിച്ചിരിക്കുന്നത്? രാജാതിരാജനായിട്ടാണ്. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാരായിരുന്നു? യേശുവായിരുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. സ്തോത്രം, അവൾ ഇതാ വരുന്നു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്കവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. എന്തായിരുന്നു അത്? അവന്റെ ജനങ്ങൾ അവനെ രാജാതി രാജാവും കർത്താതി കർത്താവുമായി കിരീടമണിയിച്ചിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് തന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് തന്റെ സഭയോടുകൂടെ 1000 ആണ്ട് കാലം വാഴുന്നതിനായി തിരികെ വരികയാണ്. ആമേൻ. ശക്തനായ രാജാവോടുകൂടെ അവളുടെ സ്ഥാനത്തെ അവന്റെ വശത്തായി എടുത്തുകൊണ്ട് ആ പുതിയ രാജകീയ അഭിഷേകം ചെയ്ത ആലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ വെളിപാട് 6:1-8, വെളിപാട് 19:21 വരെ 6 മടങ്ങായുള്ള ഉദ്ദേശം നിവൃത്തിയായിരിക്കുന്നു. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 7 മുദ്രകളും 7 കാഹളങ്ങളും 7 കലശങ്ങളും 3 കഷ്ണങ്ങളും സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയും സാത്താൻ തള്ളി പുറത്താക്കപ്പെടുന്നതും മഹാസർപ്പവും ഈ മഹാക്ലേശത്തിന്റെ സമയത്തിനിടയ്ക്കായി വരുന്നു. ഇത് മറക്കരുത്. ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്താണ് സംഭവിക്കുന്നത്. എന്നാൽ അവന്റെ വരവിന്റെ 6 മടങ്ങായുള്ള ഉദ്ദേശം ഇതാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നവർക്കായി എത്ര മഹത്വമേറിയ സമയം തയ്യാറായി കിടക്കുന്നു. സ്നേഹിത, ഇത് വിട്ടുകളയുന്നതിനെ നമുക്ക് നിർവാഹമുണ്ടാക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും ഇത് വിട്ടുകളയരുത് എന്ന് തീർച്ചയാക്കുക. അടുത്ത ഞായറാഴ്ച കർത്താവ് അനുവദിക്കുന്ന പക്ഷം അവൻ എന്നെ സഹായിക്കുമെങ്കിൽ 7 ദിവസങ്ങളിലെ ഓരോ ദിവസവും എവിടെയാണെന്നും എന്താണ് സംഭവിച്ചതെന്നുമുള്ളതിനെ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്ത അതേ കാര്യത്തെ കൊണ്ടുവരുന്നതാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം യഹൂദന്മാരുടെ ആ പുണ്യസ്ഥലത്തെ 7 ദിവസങ്ങളും 7 ആഴ്ചകളും 70 ആഴ്ചകളും വെച്ചിട്ട് നാം ഈ അന്ത്യസമയത്ത് എവിടെയാണ് ജീവിക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വർഗത്തെ വിട്ടുകളയുന്നതിന് നിർവാഹമുണ്ടോ? നാം അന്ത്യകാലത്തായിരിക്കുന്നു. അവൻ എന്താണ് ചെയ്യാൻ വന്നത്? ആദ്യമായിട്ട് സംഭവിക്കുന്നത് യേശു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പായി എന്താണ് ആദ്യമായി നടക്കുന്ന കാര്യം? സഭയ്ക്ക് എന്ത് പറ്റും? സഭ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. യേശു ഭൂമിയിൽ വന്നിട്ട് ശവക്കുഴിക്ക് ചുറ്റും നടന്ന് അപ്പന്റെയും അമ്മയുടെയും കൈപിടിച്ച് കുലുക്കിയിട്ട് നമ്മോട് എല്ലാവരോടും കൂടെ സംസാരിക്കുകയും പിന്നെ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യുമോ? ഇല്ല. എങ്ങനെയായിരിക്കും അത്? ഞങ്ങളിത് വചനത്താൽ നിങ്ങളോട് പറയുന്നു, ജീവനോടെ ശേഷിക്കുന്നവർ തെസലോനിക്കരുടെ 2:5 ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. ദൈവത്തിന്റെ കാഹളം ഊതുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആ സമയത്ത് അത് സഭാകാലഘട്ടത്തെ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ഈ ഭൂമിയിൽ ദൈവം യഹൂദന്മാരോട് ഇടപെടാൻ തുടങ്ങും. അവിടെ 2 പ്രവാചകന്മാരുണ്ടാകും. 11 അധ്യായം നാം എടുക്കുന്നതാണ്. 2 അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകന്മാരുണ്ടാകും. അത് ഏലിയാവിനെയും മോശയും പോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഏകീകരിക്കുകയും പ്രഭുവായ റോം നിയമം തകർക്കുകയും ചെയ്യുന്നത് കണ്ട ശേഷം ഇവർ വലിയ ശാപങ്ങൾ അവിടെ കൊണ്ടുവരും. 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ മധ്യേ റോമുമായിട്ടുള്ള നിയമം പൊട്ടിക്കുകയും അല്ലെങ്കിൽ റോം ഇസ്രായേലുമായിട്ടത് പൊട്ടിച്ചു കളയും. അത് മ്ലേച്ഛതയെ പരത്താൻ തുടങ്ങും. അപ്പോൾ ശേഷിച്ചവരായ അന്യജാതിയുടെ മേൽ, അതായത് ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ മേൽ വലിയ പ്രളയമുണ്ടാകും. റോം ആയ സർപ്പം അവന്റെ വായിൽ നിന്ന് വെള്ളം നദി പോലെ ചാടിച്ച് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരായ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും. റോം അത് ചെയ്യും. സഭകളുടെ സഖ്യം തമ്മിൽ ഏകീകരിക്കുകയും യഹൂദന്മാരെയും ഈ സഖ്യത്തിൽ കൊണ്ടുവരും. എന്നിട്ട് അവരെ അവരുടെ സ്വന്തം ആലയത്തിൽ വീണ്ടും ആരാധനയ്ക്കായി തിരികെ കൊണ്ടുവരും എന്നുള്ളത് തിരുവഴുത്തിൽ നിന്നും യഹോവായ പ്രകാരം അരളിച്ചെയ്തതാകുന്നു. അങ്ങനെ അവർക്ക് അവരുടേതായ ആലയമുണ്ടാകും. അവർ ഇപ്പോൾ എന്താണ്? ഞാനതിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇത് പുതിയതാകുന്നു. അവർ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യമാകുന്നു. അത് ശരിയല്ലേ? എന്നാൽ ഇതുവരെയും അവർക്ക് അവരുടെ ആലയ ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല. അവർ മന്ദിരത്തിൽ ആരാധനയെ സ്ഥിരപ്പെടുത്തുമ്പോൾ സഭ പോയിക്കഴിഞ്ഞിരിക്കും. ദൈവം യഹൂദന്മാരോട് ഒരു രാജ്യമെന്ന രീതിയിൽ ഇടപെടുകയും ചെയ്യും. അതിനുശേഷം അവർ ഈ സഖ്യത്തിൽ കൊണ്ടുവരപ്പെടുകയും 70-ാമത്തെ ആഴ്ചയുടെ മധ്യേ റോം ഇത് പൊട്ടിക്കുകയും ചെയ്യും. 3.5 വർഷമാകുമ്പോൾ അവരോടുകൂടെയുള്ള നിയമം തകർത്തു കളയുകയും ശൂന്യമാകുന്ന മ്ലേച്ഛതയെ സമാപ്തി വരെ പരത്തുകയും ചെയ്യും. അതിനുശേഷം അവൻ പ്രൊട്ടസ്റ്റന്റുകാരെയും യഹൂദന്മാരെയും രണ്ടുപേരെയും ഉപദ്രവിക്കും. ആ സമയത്ത് ഈ 2 പ്രവാചകന്മാർ നിന്നുകൊണ്ട് ഭൂമിയെ ശപിക്കുകയും അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്യും. അവർ ആകാശത്ത് നിന്ന് തീ ഇറക്കുകയും മറ്റെല്ലാവിധ കാര്യങ്ങളെയും ചെയ്യും. നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് പഠിക്കുന്നതിനായി ഇവിടെ ധാരാളം ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ഹോ, അവൻ എത്ര മഹാനായ ദൈവമാകുന്നു, എത്ര ദയാലുവായ പിതാവാകുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ പാസ്റ്റർ എന്ന പോലെ ഞാനിത് പറയട്ടെ, നിങ്ങൾ ജീവിക്കുന്നതായ ഈ സുവർണ അവസരത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വളരെ മഹാന്മാരായ ആളുകളും വളരെ വിശുദ്ധന്മാരും പിൻകാലങ്ങളിൽ മരണമടഞ്ഞ് കടന്നുപോയ 1000 കണക്കിന് വിശുദ്ധന്മാരും ആത്മാവിൽ നിറഞ്ഞ മനുഷ്യരും നിങ്ങൾ ജീവിക്കുന്നതായി ഈ ദിവസത്തെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങളും ഞാനും അതിന്റെ ലാഭത്തെ പ്രയോജനപ്പെടുത്താൻ ഇടയാകട്ടെ. മറ്റെന്താണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്? ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാം എവിടേക്കാണ് പോകുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് എപ്പോഴും ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മുറ്റത്തെ പുല്ല് ചെത്തുവാൻ കഴിയും. എന്നാൽ അടുത്തയാഴ്ച അത് വീണ്ടും ചെത്തേണ്ടി വരും. അതെ, അതിനു മുമ്പായി രണ്ടു വട്ടം ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ കഴിയും. നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു, എന്നാൽ വൈകിട്ട് വീണ്ടും അവർ വിശക്കുന്നു. വൈകിട്ട് അവരെ തീറ്റുക, എന്നാൽ അടുത്ത ദിവസം രാവിലെ അവർക്ക് വീണ്ടും വിശക്കുന്നു. നിങ്ങൾ അവർക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങുന്നു. അവർ എന്നെ പോലെയാണെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ ഒരു ജോഡി പുതിയ ചെരുപ്പ് വാങ്ങേണ്ടി വരും. നിങ്ങൾ ഈ മാസം അവർക്ക് തുണി വാങ്ങിക്കുക, ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വേറൊരു ജോഡി വസ്ത്രം പിന്നെയും വാങ്ങേണ്ടി വരും. നോക്കൂ, നിലനിൽക്കുന്നതായി യാതൊന്നും ഇവിടെയില്ല, യാതൊന്നും ഉറപ്പുള്ളതല്ല, യാതൊന്നും നിലനിൽക്കാൻ കഴിയില്ല. ലോകത്തിൻ പാഴായ ധനത്തെ മോഹിക്കരുത്, അതെളുപ്പം നശിക്കുന്നു. നിത്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ആശകളെ പണിയുക, അവയെ ഒരിക്കലും ഒഴിഞ്ഞുപോകുകയില്ല. സമയം ശീകര പരിവർത്തനത്താൽ നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ സുസ്ഥിരമായതൊന്നും നിലനിൽക്കില്ല. നിത്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ആശയെ പണിയുക. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളെ മുറുകെ പിടിക്കുക. നമ്മുടെ തലകളെ വണങ്ങാം. നിങ്ങൾ അവന്റെ കരങ്ങളെ ഒരിക്കലും പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ അത് ചെയ്യുകയില്ലേ? മകളെ, നീ ഒരു സുന്ദരിയായ ഇളം പെൺകിടാവാകുന്നു. നിന്റെ മുടികൾ മനോഹരവും നിന്റെ കവിളുകൾ പവിഴം പോലെയുമാകുന്നു. എന്നാൽ നിനക്കറിയാമോ, നാളെയാകുന്നതുവരെ അത് മാഞ്ഞു പോകാനിടയാകും. ഈ സുന്ദരമായ പവിഴം പോലെയുള്ള കവിളുകൾ അടുത്തയാഴ്ച മണ്ണിനടിയിൽ കീടകൾ തിന്നുകയായിരിക്കില്ലേ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? യൗവനക്കാരനായ സഹോദര, നീ ഉറപ്പോടും വലിയതും ഉറച്ചതുമായ മസിലുകളോട് കൂടിയവനാകുന്നു. നിനക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അത് നാളെയാകാം. ആ സുന്ദരമായ ചുരുണ്ട മുടി പൊഴിയുകയും ശേഷിച്ചതെല്ലാം നരച്ചു പോവുകയും ചെയ്യും. ആ വലിയ ശക്തിയേറിയ തോളുകൾ കുനിയുകയും നിന്റെ കൈകളെയും മാംസത്തെയും കീടകൾ തിന്നാൻ തുടങ്ങുകയും ചെയ്യും. അവർ നിന്റെ മണ്ണിലേക്ക് എടുത്തുകൊണ്ടുപോകും. ഈ മേശയ്ക്ക് പിന്നിലായിട്ട് 31 വർഷങ്ങളോളമായിരിക്കുകയും വളരെയധികം കാഴ്ചകൾ ഞാൻ കണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ദുഃഖകരമായ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, ഞാൻ മഹത്വമേറിയ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. തെരുവിൽ വിശന്ന് നടക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. മാതാക്കൾ ഒരു കഷ്ണം റൊട്ടിക്കായി കെഞ്ചുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ദുഃഖകരമായ കാഴ്ചയെന്നത് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ദുഃഖകരമായ കാഴ്ചയെന്നത് ദൈവമകനാകേണ്ടിയ ഒരു മനുഷ്യൻ ദൈവത്തെ അറിയാതെ മരിക്കുന്നതാണ്. ഒരുവട്ടം ഒരു സ്ത്രീ ഈ പള്ളിയുടെ തന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് എന്നെ കളിയാക്കിയത് ഞാൻ ഓർക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അയാൾക്കുള്ളതായ ഈ രീതിയിലുള്ള മതത്തെ എന്റെ പശുവിനെ പോലും കേൾക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഒരു മണിക്കൂറാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആശുപത്രിയിലേക്ക് വിളിക്കപ്പെട്ടു. സൗന്ദര്യവതിയായ ഏകദേശം 22 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീ ആ പ്രാസംഗിനെ ഇവിടെ കൊണ്ടുവരിക എന്ന് നിലവിളിക്കുകയായിരുന്നു. അവൾ കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു. ഞാൻ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, നിങ്ങൾ വളരെ താമസിച്ചു പോയിരിക്കുന്നു. അവർ ഏകദേശം 5 മിനിറ്റ് മുമ്പ് മരിച്ചു പോയിരിക്കുന്നു. എനിക്ക് അവരെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു. അവർ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുകയും അവരുടെ അവസാനത്തെ വാക്കിൽ ആ പ്രാസംഗികനായ സഹോദരൻ ബ്രൻഹാമിനെ വിളിക്കുക എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവ് അവിടെ നിന്നുകൊണ്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. അത് തീരെ താമസിച്ചു പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മൂടിയിരുന്ന തുണിയെടുത്ത് മാറ്റി. അവൾക്ക് വലിയ തവിട്ട് നിറമുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു. ആ സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നു. അവളുടെ മുഖത്ത് ചെറിയ മറുകുകൾ ഉണ്ടായിരുന്നു. തവിട്ട് നിറമുള്ള മുടികളോടുകൂടി കാഴ്ചയ്ക്ക് വളരെ ആകർഷിതയായിരുന്നു. അവൾ അത്രമാത്രം കഷ്ടത അനുഭവിച്ചിട്ട് ഈ മറുകുകൾ മുഖക്കുരു പോലെ ഉയർന്നു വന്നിരുന്നു. അവളുടെ കണ്ണുകൾ അതിന്റെ കുഴിയിൽ നിന്നും ഇപ്രകാരം ചാടി പുറത്തേക്ക് വന്നിരുന്നു. അവളുടെ മാർവും വൃക്കകളും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. സാധാരണയെ മരിക്കുമ്പോൾ എല്ലാവരിലും അത് സംഭവിക്കുന്നു. അങ്ങനെ ഈ അവസ്ഥയിൽ അവൾ അവിടെ കിടന്നിരുന്നു. അവളുടെ വായ് തുറന്നിരുന്നു. അവളുടെ കൺപോളകൾ തവിട്ട് നിറമുള്ള കണ്ണുകളുടെ പകുതി ഭാഗത്തായി അടഞ്ഞിരുന്നു. ഞാൻ ഒരിക്കലും അത് മറക്കുകയില്ല. ആ പാട്ടെന്റെ മനസ്സിൽ കടന്നു വന്നു. ഈ ലോകത്തിന്റെ വ്യർത്ഥമായ ധനം മോഹിക്കരുത്. അത് സൗന്ദര്യവും പ്രതാപവും മറ്റുമാകുന്നു. ഇവിടെ പോർട്ട്ഫോൾട്ടണിൽ വെച്ച് ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ അടുക്കൽ ഞാൻ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ കിടക്കവശത്തേക്ക് എന്നെ വിളിച്ചിരുന്നു. ഒരു രാത്രിയിൽ അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം തന്റെ കൈകൾ ഒരു മഹിളയുടെ മേൽ വെച്ചിരുന്നു. ആ സ്ത്രീയുടെ മേൽ നിങ്ങളുടെ കൈകൾ എടുത്തു മാറ്റുക എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ അവരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു. നിങ്ങളുടെ കൈ അവരുടെ മേൽ ചുറ്റിക്കൊണ്ടല്ല അത് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എന്നോട് കോപിതനാകുകയും കാലുകൾ ചവിട്ടിക്കൊണ്ട് വാതിലിന് പുറത്തു പോവുകയും ചെയ്തു. അതിന് കുറച്ച് സമയശേഷം അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹോദരൻ ബിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ നശിച്ചിരിക്കുന്നു, ഞാൻ പോയി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ പ്രാപിച്ചതെല്ലാം എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടുന്ന് സ്വല്പം അകലെയായ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കിടക്കവശത്തായി ഒരു ദിവസം ഞാൻ നിന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ ഞാൻ ഒരിക്കലും അവനെ സേവിച്ചിരുന്നില്ല. വേദിയിലേക്ക് പോകുന്നതിൽ നിന്നും പലവട്ടവും ഞാൻ എന്നെ തന്നെ ഒഴിവാക്കിയിരുന്നു. സഹോദരൻ ബ്രഹ്നാം, എന്റെ കൊച്ചുമകൾ ഞാൻ ചെയ്ത കാര്യങ്ങൾക്കായി പ്രായച്ചിത്തം ചെയ്യാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ കഴിയുകയില്ല സഹോദര, നിങ്ങൾക്ക് ചെയ്യാവുന്നതായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. 24 മണിക്കൂറുകൾ പിശാചുമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ ഞാൻ നിന്നിരുന്നു. പിശാചുകൾ ചങ്ങല അവരുടെ കഴുത്തിലിട്ടിട്ട് അയാളുടെ കിടക്കവശത്ത് നിന്നിരുന്നുവെന്ന് പറഞ്ഞു. എന്നെ അവർ പിടിച്ചുകൊണ്ടുപോകാൻ ഇടയാക്കരുതേ എന്ന് കാട്ടിലിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് അയാൾ നിലവിളിച്ചിരുന്നതായി പറഞ്ഞു. അവൻ ഇതാ അവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, എന്റെ പിന്നാലെ വരുന്നു എന്ന് നിലവിളിച്ചിരുന്നു. വളരെ സമയങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ ദൈവത്തെ ഉപേക്ഷിച്ചിരുന്നു. അയാൾക്ക് വലിയ വൈക്കോൽപ്പുരയും നിറയെ ഗോതമ്പും കുതിര വളർത്തലും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനൊരു വർഷം മുമ്പ് അവൻ ദൈവത്തെ ശപിക്കുകയും അയാളുടെ ഭാര്യയെ കൂടാരത്തിലേക്ക് വരുന്നതിന് അടിക്കുകയും ചെയ്തിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അയാളുടെ കളപ്പുരമേൽ കൊല്ലിയാൻ മിന്നുകയും കുതിരകളെ കൊല്ലുകയും കത്തി നശിപ്പിക്കുകയും ചെയ്തു. എന്തോ രീതിയിലുള്ള ചില മന്ത്രത്താൽ ആ മനുഷ്യൻ പിശാചുക്കളെ തന്റെ മേൽ നിന്ന് അകറ്റുന്നതിനായി പോരാടിക്കൊണ്ട് മരിച്ചുപോയി. എന്റെ ഒരു പഴയ സ്നേഹിതൻ, സ്തോത്രം, തന്റെ വഴിയുടെ അവസാനത്തെത്തി. പിതാവെ, നീ പോവുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. ബില്ലി, ഇതാകുന്നു അത് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാം സുഖമായിരിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കിടക്കവശത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ നിർബലമായ കൈകൾ ഓരോ കുട്ടിയുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിച്ചു. തന്റെ രണ്ട് മക്കളോട് എന്റെ കൈകൾ യോശുവയും കാലേബും ചെയ്തിരുന്നത് പോലെ ഉയർത്തിപ്പിടിക്ക എന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറയാൻ പോയിരുന്നതെന്ന് അതിശയിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശുവൻ പാപം തീർത്ത നാൾ. ആർത്തു പ്രാർത്ഥിക്കാനും ആർത്തു ഘോഷിക്കാൻ എന്നും എനിക്കിടയാക്കി. അതുപോലെയുള്ള ചില കാര്യങ്ങളിൽ സ്നേഹിതരെ നമുക്കും വരേണ്ടതായിട്ടുണ്ട്. നല്ല ആഹാരവും ഒരു നല്ല വണ്ടി ഓടിക്കുകയും നമുക്ക് കഴിയുന്നതിൽ ഏറ്റവും നല്ലതുണ്ടായിരിക്കാൻ ആഗ്രഹിക്കാത്തവരെ ആരുമില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അത് കൊള്ളാം, നിങ്ങൾക്കതുണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൈകളെ ഉയർത്തിപ്പിടിക്കാം. നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തിരിഞ്ഞിട്ട് ആരുടെയെങ്കിലും കൈകൾ പിടിച്ചു കുലുക്കുക. നാം ഒരു നിമിഷത്തേക്ക് കൂടി യോഗം തുടരാൻ പോവുകയാണ്. ഈ പാട്ടിന്റെ ഒരു വരി കൂടി നാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിൽക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അവന് വേണ്ടി നിങ്ങൾ സന്തോഷവാനല്ലേ? അങ്ങനെയെങ്കിൽ ആമേൻ പറയുക. അവനെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. ചതുരാകൃതിയോടുകൂടിയ നഗരത്തിലേക്ക് പോവുകയാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം കൈകൾ ഉയർത്തുക. ഹോ, ഒരു നിമിഷം നിങ്ങൾ ഈ പാട്ടോടുകൂടെ.
Were all the redeemed of all ages sang glory around the white throne. Sang
നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അടുത്ത ഞായറാഴ്ച 9:30 മറക്കരുത്. അപ്പോൾ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി സമയത്ത് തന്നെ തീർത്തിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച 9:30. ഈ വരികളെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ യോഗത്തെ നമ്മുടെ പാസ്റ്ററായ സഹോദരൻ നെവിലയുടെ കയ്യിലേക്ക് സമാപന വാക്കുകൾക്കായും അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനായും കൊടുക്കുന്നു.